കർത്താവ് ആദ്യം മുതൽ തന്നെ തന്റെ പ്രതാപവും മഹത്വവും അവർക്ക് ഓഹരിയായി നൽകി. രാജാക്കന്മാരും കീർത്തിയുറ്റ ബലശാലികളും ജ്ഞാനത്താൽ ഉപദേശം നൽകിയവരും പ്രവാചകന്മാരും അവരുടെ ഇടയിലുണ്ടായിരുന്നു. ആലോചനകളാലും നിയമപരിജ്ഞാനത്താലും ജനത്തിന് നേതൃത്വം കൊടുത്തവരും വിവേകപൂർവമായ ഉപദേശം നൽകിയവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. ചിലർ സംഗീതജ്ഞന്മാരും കവികളുമായിരുന്നു. വിഭവസമൃദ്ധിയുള്ളവരും സ്വവസതികളിൽ സമാധാനപൂർവം വസിച്ചവരുമാണ് ചിലർ. ഇവർ തങ്ങളുടെ തലമുറകളിൽ ബഹുമാനിതരും കാലത്തിന്റെ മഹിമയുമായിരുന്നു. ജനങ്ങൾ പ്രകീർത്തിച്ച പ്രസിദ്ധരാണ് ചിലർ. സ്മരണ അവശേഷിപ്പിക്കാതെ മാഞ്ഞുപോയവരുമുണ്ട്. ജീവിക്കുകയോ ജനിക്കുകയോ പോലുമോ ചെയ്തില്ലെന്ന് തോന്നുമാറ് അവർ മൺമറഞ്ഞു. അവരുടെ മക്കളും അങ്ങനെ തന്നെ. എന്നാൽ അവർ കാരുണ്യമുള്ളവരായിരുന്നു. അവരുടെ സൽപ്രവർത്തികൾ വിസ്മരിക്കപ്പെട്ടിട്ടില്ല. അവരുടെ ഐശ്വര്യം അവരുടെ പിൻഗാമികളിലും അവരുടെ അവകാശം മക്കളുടെ മക്കളിലും നിലനിൽക്കും. അവരുടെ സന്തതികൾ ഉടമ്പടികൾ പാലിക്കും. അവരുടെ മക്കളും അവയ്ക്ക് വേണ്ടി നിലകൊള്ളും. അവരുടെ ഭാവി തലമുറകൾ എന്നേക്കും നിലനിൽക്കും. അവരുടെ പ്രതാപം മാഞ്ഞു പോവുകയില്ല. അവർ സമാധാനത്തിൽ സംസ്കരിക്കപ്പെട്ടു. അവരുടെ പേര് തലമുറകൾ തോറും നിലനിൽക്കും. അവരുടെ വിജ്ഞാനം ജനതകൾ പ്രഘോഷിക്കും. സമൂഹം അവരെ പ്രകീർത്തിക്കുകയും ചെയ്യും. ഹാനോക്ക് കർത്താവിനെ പ്രീതിപ്പെടുത്തി. അവൻ ഉന്നതത്തിലേക്ക് സമ്മോഹിക്കപ്പെട്ടു. എല്ലാ തലമുറകൾക്കും അവൻ അനുതാപത്തിന്റെ മാതൃകയാണ്. നോഹ തികഞ്ഞ നീതിമാനായിരുന്നു. വിനാശത്തിന്റെ നാളിൽ ഒഴിവാക്കപ്പെട്ട മുളയായിരുന്നു അവൻ. അങ്ങനെ ജലപ്രളയത്തിന് ശേഷം ഭൂമിയിൽ ഒരു ഭാഗം നിലനിന്നു. മർത്യകുലം ജലപ്രളയത്താൽ നശിപ്പിക്കപ്പെടുകയില്ലെന്ന നിത്യമായ ഉടമ്പടി അവനുമായി ചെയ്യപ്പെട്ടു. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ് അനേക ജനതകളുടെ പൂർവ്വപിതാവായിരുന്നു. അബ്രഹാം മഹത്വത്തിൽ അവന് സമനായി ആരുമില്ല. അവൻ അത്യുന്നതന്റെ നിയമം പാലിക്കുകയും അവിടുന്ന് അവനുമായി ഉടമ്പടിയിൽ ഏർപ്പെടുകയും ചെയ്തു. അവൻ സ്വശരീരത്തിൽ ഉടമ്പടിയുടെ മുദ്ര പതിച്ചു. പരീക്ഷിക്കപ്പെട്ടപ്പോൾ അവൻ വിശ്വസ്തത തെളിയിച്ചു. അതിനാൽ അവന്റെ സന്തതി വഴി ജനതകൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് കർത്താവ് അവനോട് ശപഥം ചെയ്തു. ഭൂമിയിലെ മണൽത്തിരി പോലെ അവനെ വർദ്ധിപ്പിക്കുമെന്നും അവന്റെ സന്തതി ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ പെരുകുമെന്നും അവർ സമുദ്രം മുതൽ സമുദ്രം വരെയും മഹാനദി മുതൽ ഭൂമിയുടെ അതിർത്തികൾ വരെയും അവകാശമാക്കാൻ ഇടവരുത്തുമെന്നും അവന് വാഗ്ദാനം ലഭിച്ചു. ഇസഹാക്കിനും പിതാവായ അബ്രഹാം മൂലം അതേ വാഗ്ദാനം നൽകപ്പെട്ടു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ള അനുഗ്രഹവും ഉടമ്പടിയും യാക്കോബിന്റെ ശിരസിൽ അവിടുന്ന് വെച്ചു. അവിടുന്ന് അവനെ അംഗീകരിച്ച് പൈതൃകാവകാശം നൽകി. അവിടുന്ന് ഓഹരി നിശ്ചയിച്ച് അത് 12 ഗോത്രങ്ങൾക്കായി ഭാഗിച്ചു കൊടുത്തു. മോശ, യാക്കോബിന്റെ സന്തതികളിൽ നിന്ന് കാരുണ്യവാനായ ഒരുവിനെ കർത്താവ് ഉയർത്തി. അവൻ ജനത്തിന് സുസമ്മതനായി. ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിക്ക് അവൻ പാത്രമായി. അവൻ അത്ര ഭാഗ്യസ്മരണാർഹനായ മോശ. അവിടുന്ന് അവനെ മഹത്വത്തിൽ ദൈവദൂതന്മാർക്ക് സമനാക്കി. ശത്രുക്കൾക്ക് ഭയകാരണമാകത്തക്ക വിധം അവനെ ശക്തനാക്കി. അവൻ അപേക്ഷിച്ചപ്പോൾ അവിടുന്ന് അടയാളങ്ങൾ പിൻവലിച്ചു. രാജാക്കന്മാരുടെ സന്നിധിയിൽ കർത്താവ് അവനെ സമുന്നതനാക്കി. അവിടുന്ന് തന്റെ ജനത്തിന് വേണ്ടിയുള്ള കൽപ്പനകൾ അവനെ ഏൽപ്പിക്കുകയും തന്റെ മഹത്വത്തിന്റെ ഭാഗികമായ ദർശനം അവനെ നൽകുകയും ചെയ്തു. വിശ്വസ്തതയും സൗമ്യതയും കൊണ്ട് അവിടുന്ന് അവനെ വിശുദ്ധീകരിച്ചു. എല്ലാ ജനതകളുടെയും ഇടയിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. തന്റെ സ്വരം അവിടുന്ന് അവനെ കേൾപ്പിച്ചു. ഇരുണ്ട മേഘങ്ങൾക്കുള്ളിലേക്ക് അവിടുന്ന് അവനെ നയിച്ചു. മുഖാഭിമുഖം കൽപ്പനകൾ ജീവന്റെയും വിജ്ഞാനത്തിന്റെയും നിയമം അവിടുന്ന് നൽകി. യാക്കോബിനെ തന്റെ ഉടമ്പടിയും ഇസ്രയേലിനെ തന്റെ നീതിയും അഭ്യസിപ്പിക്കേണ്ടതിന് തന്നെ. ലേവി ഗോത്രജനും മോശയുടെ സഹോദരനും അവനെ പോലെ തന്നെ വിശുദ്ധനുമായ അഹറോനെ അവിടുന്ന് ഉയർത്തി. അവിടുന്ന് അവനുമായി നിത്യമായി ഉടമ്പടി ചെയ്യുകയും ജനത്തിന്റെ പൗരോഹിത്യം അവനെ നൽകുകയും ചെയ്തു. വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് അവിടുന്ന് അവനെ അനുഗ്രഹിച്ചു. മഹിമേറിയ മേലങ്കി അവനെ അണിയിച്ചു. മഹിമയുടെ പൂർണ്ണത അവിടുന്ന് അവനെ അണിയിച്ചു. അധികാര ചിഹ്നങ്ങൾ നൽകി അവിടുന്ന് അവനെ ശക്തനാക്കി. കാൽച്ചട്ടയും നീണ്ട അങ്കിയും ഏഫോദും അവന് നൽകി. അങ്കിക്ക് ചുറ്റും മാതള നാരങ്ങയും ദേവാലയത്തിൽ തന്റെ ആഗമനത്തെ അറിയിക്കാൻ നടക്കുമ്പോൾ ശബ്ദമുണ്ടാകുന്ന ധാരാളം സ്വർണമണികളും തുന്നിച്ചേർത്തു. സ്വർണ നീല ധൂമ്രവർണം കലർന്ന ചിത്രപ്പണികളോടുകൂടിയ വിശുദ്ധ വസ്ത്രം അവിടുന്ന് അവനെ അണിയിച്ചു. ഉറിയും തുമ്മിയും എന്നിവയും അണിയിച്ചു. കരവിരുതോടെ പിരിച്ചെടുത്ത കടും ചെമപ്പു നൂൽ ഇസ്രയേൽ ഗോത്രങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് അവരെ അനുസ്മരിപ്പിക്കാൻ സ്വർണപ്പണിക്കാരൻ മുദ്രമോതിരത്തിൽ എന്ന പോലെ ലിഖിതങ്ങൾ കൊത്തിയ രത്നങ്ങൾ പതിച്ച സ്വർണ ഫലകം എന്നിവ അണിയിച്ചു. അവന്റെ തലപ്പാവിൽ സ്വർണം കൊണ്ടുള്ള ഒരു കിരീടം അണിയിച്ചിരിക്കുന്നു. അതിലൊരു മുദ്രയിൽ എന്ന പോലെ വിശുദ്ധി എന്ന് കൊത്തിയിരിക്കുന്നു. വിദഗ്ധന്റെ കരജാതിരി പ്രകടമാകുന്ന അത് നയനാനന്ദകരവും ശ്രേഷ്ഠവും അലങ്കൃതവുമാണ്. അവന്റെ കാലത്തിന് മുമ്പ് അത്ര മനോഹരമായ വസ്തുക്കൾ ഒരിക്കലും ഉണ്ടായിരുന്നിട്ടില്ല. അന്യരാരും അവ അണിഞ്ഞിട്ടില്ല. അവന്റെ മക്കളും പിൻഗാമികളും എക്കാലവും അത് ധരിച്ചു. എല്ലാ ദിവസവും രണ്ടു പ്രാവശ്യം വീതം അവന്റെ ഹോമബലി പരിപൂർണമായി ദഹിപ്പിക്കപ്പെടും. മോശ അവനെ വിശുദ്ധ തൈലം കൊണ്ട് അഭിഷേചിച്ചു നിയോഗിച്ചു. കർത്താവിന് ശുശ്രൂഷ ചെയ്യാനും പുരോഹിത ധർമ്മം അനുഷ്ഠിക്കാനും അവിടുത്തെ നാമത്തിൽ തന്റെ ജനത്തെ ആശീർവദിക്കാനും വേണ്ടി അവനും അവന്റെ പിൻഗാമികൾക്കും ആകാശം പോലെ നിത്യമായ ഒരു ഉടമ്പടിയാണത്. ജനത്തിന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി കർത്താവിന് ബലിയർപ്പിക്കുന്നതിനും സ്മരണാംശമായി കുന്തിരിക്കവും സുഗന്ധദ്രവ്യങ്ങളും അർപ്പിക്കുന്നതിനും അവിടുന്ന് അവനെ മാനവകുലത്തിൽ നിന്ന് തിരഞ്ഞെടുത്തു. തന്റെ പ്രമാണങ്ങൾ യാക്കോബിനെ പഠിപ്പിക്കുന്നതിനും തന്റെ നിയമങ്ങളാൽ ഇസ്രയേലിന് മാർഗനിർദ്ദേശം നൽകുന്നതിനും അവിടുന്ന് അവന് തന്റെ കൽപ്പനകളും നിയമങ്ങളും വിധി പ്രസ്താവിക്കാനുള്ള അധികാരവും കൊടുത്തു. ദാത്താനും അബീറാമോ അവരുടെ അനുയായികളും കോരഹിന്റെ സംഘവും ഉൾപ്പെട്ട അന്യഗോത്രക്കാർ കോപാക്രാന്തരായി അവനെതിരെ ഗൂഢാലോചന നടത്തുകയും മരുഭൂമിയിൽ വെച്ച് അസൂയാലുക്കളാവുകയും ചെയ്തു. കർത്താവ് ഇതുകൊണ്ട് കോപിച്ചു. അവിടുത്തെ ക്രോധത്തിൽ അവർ നശിച്ചുപോയി. ജ്വലിക്കുന്ന അഗ്നിയാൽ അവരെ ദഹിപ്പിക്കേണ്ടതിന് അവർക്കെതിരെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിച്ചു. അവിടുന്ന് അഹറോന്റെ മഹത്വം വർദ്ധിപ്പിക്കുകയും അവന് പ്രത്യേക അവകാശം നൽകുകയും ചെയ്തു. അതിവിശിഷ്ടമായ ആദ്യഫലങ്ങൾ അവിടുന്ന് അനുവദിച്ചു കൊടുക്കുകയും ആദ്യഫലങ്ങൾ കൊണ്ടുള്ള അപ്പം ധാരാളമായി അവന് നൽകുകയും ചെയ്തു. കർത്താവിന് നൽകിയ ബലിവസ്തുക്കൾ അവനും അവന്റെ പിൻഗാമികളും ഭക്ഷിക്കുന്നു. എന്നാൽ ദേശത്ത് അവന് യാതൊരു അവകാശവും ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. കർത്താവ് തന്നെയാണ് അവന്റെ ഓഹരിയും അവകാശവും. എലയാസറിന്റെ പുത്രനായ ഫിനഹാസിനാണ് മഹത്വത്തിന്റെ മൂന്നാം സ്ഥാനം. അവൻ ദൈവഭക്തിയിൽ തീക്ഷ്ണതയുള്ളവനായിരുന്നു. ജനം വഴിതെറ്റിയപ്പോഴും അവൻ ഉറച്ചു നിന്നു. അവൻ ഹൃദയത്തിന്റെ കർമ്മോന്മുഖമായ നന്മ കൊണ്ട് ഇസ്രയേലിന്റെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുകയും ചെയ്തു. അതിനാൽ അവൻ വിശുദ്ധ സ്ഥലത്തിന്റെയും തന്റെ ജനത്തിന്റെയും നേതാവായിരിക്കുന്നതിനും അവനും അവന്റെ സന്തതികളും പൗരോഹിത്യത്തിന്റെ മഹിമ എന്നേക്കും അണിയുന്നതിനും വേണ്ടി ഒരു സമാധാന ഉടമ്പടി അവനുമായി ഉറപ്പിക്കപ്പെട്ടു. യൂദാഗോത്രജനായ ഇശായിയുടെ പുത്രൻ ദാവീദുമായി ഒരു ഉടമ്പടി ഉറപ്പിക്കപ്പെട്ടു. രാജാവിന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്ക് മാത്രമായിരിക്കുന്നത് പോലെ അഹറോന്റെ പിന്തുടർച്ചാവകാശം അവന്റെ സന്തതികൾക്കാണ്. തന്റെ ജനത്തെ നീതിപൂർവം വിധിക്കുന്നതിന് കർത്താവ് നിന്റെ ഹൃദയത്തെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കട്ടെ. അങ്ങനെ അവരുടെ ഐശ്വര്യം നശിക്കാതിരിക്കുകയും മഹത്വം തലമുറകൾ തോറും നിലനിൽക്കുകയും ചെയ്യട്ടെ. നൂനിന്റെ പുത്രൻ ജോഷുവ യുദ്ധവീരനും പ്രവാചകന്മാരിൽ മോശയുടെ പിൻഗാമിയുമായിരുന്നു. അവൻ തന്റെ നാമത്തിനൊത്ത് ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉത്തമനായ രക്ഷകനുമായിരുന്നു. ഇസ്രായേലിനെ ആക്രമിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്ത് അവൻ അവരുടെ അവകാശം നേടിക്കൊടുത്തു. നഗരങ്ങൾക്കെതിരെ വാളുയർത്തിയപ്പോൾ അവൻ എത്ര പ്രതാപശാലിയായിരുന്നു! അവനു മുമ്പ് ആരാണ് ഇത്ര ശക്തനായി നിലകൊണ്ടിട്ടുള്ളത്? അവൻ കർത്താവിന് വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. അവന്റെ കരം സൂര്യനെ തടഞ്ഞു നിർത്തിയില്ലേ? ഒരു ദിവസത്തിന് രണ്ട് ദിവസത്തെ ദൈർഘ്യമുണ്ടായില്ലേ? ശത്രുക്കൾ ചുറ്റും വളഞ്ഞപ്പോൾ അവൻ ശക്തനായവനെ അത്യുന്നതനെ വിളിച്ചപേക്ഷിച്ചു. ഉന്നതനായ കർത്താവ് ശക്തമായ കന്മഴയച്ചവന് ഉത്തരമരുളി. ആ ജനതയെ അവൻ യുദ്ധത്തിൽ കീഴടക്കി. ബെത്ഹോറോണിറക്കത്തിൽ വെച്ച് അവൻ ശത്രുക്കളെ നശിപ്പിച്ചു. അങ്ങനെ ജനതകൾ അവന്റെ സേനാബലം കാണുകയും ദൈവസന്നിധിയിലാണ് അവൻ യുദ്ധം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ശക്തനായവനെ അവൻ പൂർണമായി പിൻചെന്നു. മോശയുടെ കാലത്ത് അവനൊരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യെഫുന്നയുടെ പുത്രൻ കാലേബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. ജനത്തെ പാപത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും അവരുടെ ദുഷ്ടമായ പിറുപിറുപ്പ് നിർത്തുകയും ചെയ്തു. ജനത്തെ അവരുടെ അവകാശത്തിലേക്ക് കൊണ്ടുവരുന്നതിന്, തേനും പാൽ ഒഴുകുന്ന നാട്ടിൽ പ്രവേശിപ്പിക്കുന്നതിന് 600,000 യോദ്ധാക്കളിൽ ഇവർ രണ്ടു പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. കർത്താവ് കാലേബിന് ശക്തി കൊടുക്കുകയും അത് വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. കർത്താവിനെ അനുഗമിക്കുന്നത് നല്ലതാണെന്ന് അങ്ങനെ എല്ലാ ഇസ്രയേൽക്കാരും മനസ്സിലാക്കി. അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോടുകൂടി കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേക ന്യായാധിപന്മാരുണ്ട്. അവരുടെ സ്മരണ അനുഗ്രഹീതമായിരിക്കട്ടെ. ശവകുടീരങ്ങളിൽ നിന്ന് അവരുടെ അസ്ഥികൾ നവജീവൻ പ്രാപിക്കട്ടെ. സമ്പൂജ്യരായ അവരുടെ നാമം പുത്രന്മാരിലൂടെ ജീവിക്കട്ടെ. കർത്താവിന് പ്രിയങ്കരനും അവിടുത്തെ പ്രവാചകനുമായ ശാമുവേൽ രാജ്യം സ്ഥാപിക്കുകയും ജനത്തിന് അധികാരികളെ അഭിഷേചിക്കുകയും ചെയ്തു. കർത്താവിന്റെ നിയമം അനുസരിച്ച് അവൻ സമൂഹത്തിൽ ന്യായം നടത്തി. കർത്താവ് യാക്കോബിനെ സംരക്ഷിച്ചു. വിശ്വസ്തത നിമിത്തം അവൻ പ്രവാചകനാണെന്ന് തെളിഞ്ഞു. വാക്കുകളിലൂടെ വിശ്വാസ്യനായ ദീർഘദർശിയായി അറിയപ്പെടുകയും ചെയ്തു. ശത്രുക്കളെല്ലാം വശത്തു നിന്ന് ഞെരുക്കിയപ്പോൾ അവൻ ശക്തനായ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുകയും മുല കുടിക്കുന്ന ആട്ടിൻകുട്ടിയെ ബലിയർപ്പിക്കുകയും ചെയ്തു. ഇതു അപ്പോൾ കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അവിടുത്തെ ശബ്ദ ശക്തമായി മുഴങ്ങി. കയ്യറിലെ ജനനേതാക്കളെയും ഫിലിസ്ത്യ ഭരണാധികാരികളെയും അവിടുന്ന് നിർമാർജ്ജനം ചെയ്തു. നിത്യനിദ്രയ്ക്ക് മുമ്പായി ശാമുവേൽ കർത്താവിന്റെയും അവിടുത്തെ അഭിഷക്തന്റെയും മുമ്പിൽ ജനത്തെ സാക്ഷി നിർത്തി വിളിച്ചു പറഞ്ഞു: ഞാൻ ആരുടെയും സ്വത്ത് കയ്യേറിയിട്ടില്ല. ഒരു ജോഡി ചെരുപ്പ് പോലും എടുത്തിട്ടില്ല. ആരും അവനിൽ കുറ്റം ആരോപിച്ചില്ല. നിദ്ര പ്രാപിച്ചതിന് ശേഷം പോലും അവൻ പ്രവചിച്ചു. രാജാവിനെ അവന്റെ മരണം മുൻകൂട്ടി അറിയിച്ചു. ജനത്തിന്റെ ദുഷ്ടത മായ്ച്ചു കളയാൻ മണ്ണിൽ നിന്ന് അവൻ സ്വരമുയർത്തി പ്രവചിച്ചു. അവന് ശേഷം ദാവീദിന്റെ നാളുകളിൽ നാഥാൻ പ്രവചനം നടത്തി. സമാധാന ബലിയിൽ വിശിഷ്ടമായ കൊഴുപ്പെന്ന പോലെ ഇസ്രയേൽ ജനത്തിൽ നിന്ന് ദാവീദ് തിരഞ്ഞെടുക്കപ്പെട്ടു. അവൻ കോലാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ സിംഹങ്ങളുമായും ചെമ്മരിയാട്ടിൻകുട്ടികളോടുകൂടെ എന്ന പോലെ കരടികളുമായി കളിയാടി. അവൻ യൗവനത്തിൽ കവണയിൽ കല്ല് ചേർത്ത് കരമുയർത്തിയപ്പോൾ ഗോലിയാത്തിന്റെ അഹങ്കാരം തകർത്തില്ലേ? ആ മല്ലനെ കൊന്ന അവൻ ജനത്തിന്റെ അപമാനം നീക്കിയില്ലേ? അവൻ അത്യുന്നതനായ കർത്താവിനോട് അപേക്ഷിച്ചു. തന്റെ ജനത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഒരു യുദ്ധവീരനെ കൊല്ലുന്നതിന് അവിടുന്ന് അവന്റെ വലത്തുവരം ശക്തമാക്കി. പതിനായിരങ്ങളുടെ മേൽ വിജയം വരിച്ചവനെന്ന് ആർത്ത് വിളിച്ചുകൊണ്ട് അവർ അവനെ മഹത്വത്തിന്റെ കിരീടം അണിയിച്ചു. കർത്താവിന്റെ അനുഗ്രഹങ്ങളെ പ്രതി അവർ അവനെ സ്തുതിച്ചു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായം. 3-ാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിനെ ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു. വീഞ്ഞ് പോരാതെ വരികയാൽ യേശുവിന്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞ ഇല്ല എന്ന് പറഞ്ഞു. യേശു അവളോട്, സ്ത്രീയെ, എനിക്ക് നിനക്കുമെന്ത്, എന്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവന്റെ അമ്മ ശുശ്രൂഷക്കാരോട്, അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യുവീനെന്ന് പറഞ്ഞു. അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് 2-ോ 3-ോ പറവീതം കൊള്ളുന്ന 6 കൽപാത്രം ഉണ്ടായിരുന്നു. യേശു അവരോട്, ഈ കൽപാത്രങ്ങൾ വെള്ളം നിറപ്പീനെന്ന് പറഞ്ഞു. അവർ വക്കോളം നിറച്ചു. ഇപ്പോൾ കോരി വിരുന്ന് വാഴിക്ക് കൊണ്ടുപോയി കൊടുപ്പീനെന്ന് അവൻ പറഞ്ഞു. അവർ കൊണ്ടുപോയി കൊടുത്തു. അത് എവിടെ നിന്നേന്ന് വെള്ളം കോരിയ ശുശ്രൂഷക്കാരല്ലാതെ വിരുന്ന് വാഴി അറിഞ്ഞില്ല. വീഞ്ഞായി തീർന്ന വെള്ളം വിരുന്ന് വാഴി രുചി നോക്കിയാറേ മണവാളിനെ വിളിച്ചു. എല്ലാവരും ആദ്യം നല്ല വീഞ്ഞും ലഹരി പിടിച്ച ശേഷം എളുപ്പമായതും കൊടുക്കുമാറുണ്ട്. നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ എന്ന് അവനോട് പറഞ്ഞു. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു. തന്റെ മഹത്വം വെളിപ്പെടുത്തി. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അനന്തരം അവനും അവന്റെ അമ്മയും സഹോദരന്മാരും ശിഷ്യന്മാരും കഫർന്നഹൂമിലേക്ക് പോയി. അവിടെ ഏറെ നാൾ പാർത്തില്ല. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം. യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടുമടങ്ങി. ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചുകൊണ്ടിരുന്നു. ആ ദിവസങ്ങളിൽ അവനൊന്നും ഭക്ഷിച്ചില്ല. അവ കഴിഞ്ഞപ്പോൾ അവന് വിശന്നു. അപ്പോൾ പിശാച് അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു അവനോട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു. ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വം നിനക്ക് തരാം. അത് എങ്കിൽ ഏൽപ്പിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സുള്ളവന് ഞാൻ കൊടുക്കുന്നു. നീ എന്നെ നമസ്കരിച്ചാൽ അതെല്ലാം നിന്റേതാകുമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ അവനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാതോണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതേ എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ പിശാചുസാല പരീക്ഷയെ തേച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങിച്ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. അവൻ അവരുടെ പള്ളികളിൽ ഉപദേശിച്ചു. എല്ലാവരും അവനെ പ്രശംസിച്ചു. അവൻ വളർന്ന നസറത്തിൽ വന്നു. ശബത്തിൽ തന്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായ്പാൻ എഴുന്നേറ്റ് നിന്നു. യെശയ്യാ പ്രവാചന്റെ പുസ്തകം അവന് കൊടുത്തു. അവൻ പുസ്തകം വിടർത്തി, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവിന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. പിന്നെ അവൻ പുസ്തകം മടക്കി ശുശ്രൂഷക്കാരനെ തിരികെ കൊടുത്തിട്ടിരുന്നു. പള്ളിയിലുള്ള എല്ലാവരുടെയും കണ്ണ് അവങ്കൽ പതിഞ്ഞിരുന്നു. അവനവരോട്, ഇന്ന് നിങ്ങൾ എന്റെ വചനം കേൾക്കയിൽ ഈ തിരുവെഴുത്തിനെ നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. എല്ലാവരും അവനെ പോയിട്ട് അവന്റെ വാഴ് നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം ആശ്ചര്യപ്പെട്ടു. ഇവൻ യോസഫിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു. അവൻ അവരോട്, വൈദ്യ നിന്നെ തന്നെ സൗഖ്യമാക്കുക എന്നുള്ള പഴഞ്ചൊല്ലും കഫർനോമിൽ ഉണ്ടായി കേട്ടത് എല്ലാം ഈ നിന്റെ പിതൃനഗരത്തിലും ചെയ്യുക എന്നും നിങ്ങൾ എന്നോട് പറയും. നിശ്ചയം ഒരു പ്രവാചകൻ എന്നെ പിതൃനഗരത്തിൽ സമ്മതനല്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ഏലിയാവിന്റെ കാലത്ത് ആകാശം 3 6 അടഞ്ഞിട്ട് ദേശത്തെങ്ങും മഹാക്ഷാമം ഉണ്ടായപ്പോൾ ഇസ്രായേലിൽ പല വിധവുമാരുണ്ടായിരുന്നുവെന്ന് ഞാൻ യഥാർത്ഥമായി നിങ്ങളോട് പറയുന്നു. എന്നാൽ സീദോനിലെ സരപ്തിയിൽ ഒരു വിധവയുടെ അടുക്കിലേക്കല്ലാതെ അവരിൽ ആരുടെയും അടുക്കിലേക്ക് ഏലിയാവിനെ അയച്ചില്ല. അവണ്ണം ഏലിശ പ്രവാചകന കാലത്ത് ഇസ്രായേലിൽ പല കുഷ്ഠരോഗികളുണ്ടായിരുന്നു. സുറിയക്കാരനായ നയമാനല്ലാതെ അവരാരും ശുദ്ധമായിട്ടില്ല എന്നും അവൻ പറഞ്ഞു. പള്ളിയിലുള്ളവർ ഇത് കേട്ടിട്ട് എല്ലാവരും കോപം നിറഞ്ഞവരായി എഴുന്നേറ്റ് അവനെ പട്ടണത്തിന് പുറത്താക്കി. അവരുടെ പട്ടണം പണിതിരുന്ന മലയുടെ വക്കോളം കൊണ്ടുപോയി തലകീഴായി തള്ളിയിടുവാൻ ഭാവിച്ചു. അവനോ അവരുടെ നടുവിൽ കൂടി കടന്നുപോയി. അനന്തരം അവൻ ഗലീലയിലെ ഒരു പട്ടണമായി കഫർനഹൂമിൽ ചെന്ന് ശബത്തിൽ അവരെ ഉപദേശിച്ചു പോന്നു. അവന്റെ വചനം അധികാരത്തോടെ ആകിയാൽ അവർ അവന്റെ ഉപദേശത്തിൽ വിസ്മയിച്ചു. അവരുടെ പള്ളിയിൽ അശുദ്ധ ഭൂതം ബാധിച്ച ഒരു മനുഷ്യനുണ്ടായിരുന്നു. നസ്രാനായ യേശുവേ, വിടു, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? ഞങ്ങളെ നശിപ്പിക്കാൻ വന്നിരിക്കുന്നുവോ നീ ആരെന്ന് ഞാൻ അറിയുന്നു. ദൈവത്തിന്റെ പരിശുദ്ധൻ തന്നെ എന്നെ ഉറക്ക നില വിളിച്ചു. മിണ്ടരുത്, അവനെ വിട്ടുപോകാൻ യേശു അതിനെ ശാസിച്ചപ്പോൾ ഭൂതം അവനെ നടുവിൽ തള്ളിയിട്ട് കേട് ഒന്നും വരുത്താതെ അവനെ വിട്ടുപോയി. എല്ലാവർക്കും വിസ്മയമുണ്ടായി. ഈ വചനവന്റെ അധികാരത്തോടും ശക്തിയോടും കൂടെ അവൻ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുന്നു. അവ പുറപ്പെട്ടു പോകുന്നു എന്ന് തമ്മിൽ പറഞ്ഞുകൊണ്ടിരുന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. അവനൊരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടു കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാ എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവൻ അവനോട്, ഇത് ആരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്ന് അവനോട് കൽപ്പിച്ചു. എന്നാൽ അവനെ കുറിച്ചുള്ള വർത്തമാനമധികം പറഞ്ഞു. വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം കിട്ടേണ്ടതിനും കൂടി വന്നു. അവനോ നിർജ്ജന ദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവമേ തനിക്ക് യോഗ്യമാന്നു ബാരക്കുമാർ.
പിതാവിനും പുത്രനും പരിശുദ്ധരൂഹായെങ്കിൽ സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ, പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ ഒരു നാമത്തിന്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസനത്തിന്റെ ആവശ്യത്തിൽ എല്ലാ ബുധനാഴ്ചയും നടത്തി വരുന്ന അനുഗ്രഹീതമായ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ദൈവസന്നിധിയിൽ ഇരിപ്പാൻ തക്കവണ്ണം ദൈവൻ തന്ന ആയുസ്സിനും ആരോഗ്യത്തെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രത്യേകിച്ച് പരിശുദ്ധമായ നോമ്പിൽ കൂടിയൊക്കെ നമ്മൾ പ്രയാണം ചെയ്യുമ്പോൾ ദൈവമേ ഓരോ നിമിഷവും ഞങ്ങളുടെ അങ്ങയുടെ കൂടെ ആയിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ മനസ്സുകളെ, ഞങ്ങളുടെ ശ്വാസങ്ങൾ പോലും അങ്ങയുടെ ഇംഗീതത്താൽ നിയന്ത്രിതമായി തീരുവാൻ തക്കവണ്ണം ഞങ്ങളെ അങ്ങയോട് ചേർത്ത് കുടിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് തീർച്ചയായിരിക്കാം. എപ്പോഴും ഓർപ്പിക്കുന്നത് പോലെ ദൈവസന്നിധിയിലായിരിക്കുന്ന നിമിഷം ജീവിതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠതയേറിയ നിമിഷങ്ങൾ ആണെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുവാൻ പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ആ ഒരു സാധ്യത നമുക്ക് ഒരുക്കി തന്ന ദൈവത്തെ നമുക്ക് മാറ്റപ്പെടുത്തുകയും ചെയ്യാം. ഈ ശുശ്രൂഷയ്ക്ക് വളരെ ശ്രേഷ്ഠമായ നേതൃത്വം കൊടുക്കുന്ന ഭദ്രാസനമത്ര പുരുത്ത തിരുവനന്തപുരം ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. നാട്ടിൽ അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട് പോയിരിക്കുകയാണ്. എങ്കിലും തിരുമേനി നമ്മൾ ഉറക്കുകയും തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹാദരവോടുകൂടി പ്രത്യേകിച്ച് അരമനയിലെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്ന ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്ന വന്നിയ ഐസക്കച്ചനെയും വളരെ സ്നേഹാദരവോടുകൂടി ധന്യവാർന്ന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യട്ടെ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് അരമനയിൽ കൂടി വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നമ്മുടെ ശുശ്രൂഷ നമുക്കൊക്കെ അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം, നമ്മുടെ കൂട്ടായ്മ ദൈവത്താൽ ശ്രദ്ധിക്കപ്പെട്ടതായി തീരുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രാർത്ഥനയോടുകൂടി എല്ലാവരെയും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. സുവിശേഷ ഗീതങ്ങളിലെ 38-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. 38-ാമത്തെ ഗീതം, മൽപ്രിയനെ എന്നേച്ച നായകനെ എപ്പോൾ വരും. എപ്പോഴും ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെതായ താല്പര്യങ്ങളിൽ ഇഷ്ടങ്ങളിൽ എങ്ങനെയായിരിക്കാം എന്ന് ചിന്തിച്ചുകൊണ്ട് പല ആളുകളും വ്യഗ്രത കൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തണമേ, ഞാൻ ജീവിക്കുന്നത് ഈ ലോകത്തിൽ എന്നേക്ക് നിലനിൽക്കാനല്ല, എൻ്റെ നാഥന്റെ മുഖം കാണുവാൻ തക്കവണ്ണമുള്ള ഒരു കാലമാണ് എൻ്റെ ജീവിതം എന്നുള്ളൊരു തിരിച്ചറിവ് വല്ലപ്പോഴും ഒക്കെ എങ്കിലും ഉണ്ടാകുവാനും ആ ഒരു തിരിച്ചറിവിനനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുവാനുള്ള പരിവപ്പെടുത്തുവാനുള്ള ഒരു ദൈവിക നിയന്ത്രണം ഞങ്ങൾ തന്നെ രൂപപ്പെടുവാൻ ഇടയാക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ ഗീതത്തെ നമുക്ക് സമർപ്പിക്കാം. മൽപ്രിയനെ എന്നെ സുനായകനെ എപ്പോൾ വരും, മൽപ്രിയനെ എന്നെ സുനായകനേ എപ്പോൾ വരും, എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങനെയാ ക്ലേശിപ്പാ, എൻ കണ്ണീർ തുടച്ചിടുവാ അങ്ങനെയാ ക്ലേശിപ്പാൻ, എന്നെ ചുവേ വാനമഹേ വേഗം വന്നിടണേ, എന്നെ ചുവേ വേഗം വന്നിടണേ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിടുമ്പോൾ, മധ്യാകാശേ സ്വർഗീയ ദൂതരുമായി വന്നിട എനിക്കായി മുറി വേണ്ടതാ, ോകം മുറുകുവാൻ എനിക്കായി മുറി വേണ്ടതാ, ആ പൊന്നോകം മുറുകുവാൻ വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വന്നിക്കുന്നേ, വെള്ളത്തിനായി കേഴുന്ന വേഴാമ്പൽ പോൽ വാഞ്ചിക്കുന്നേ, മൽപ്രിയനെ എന്നെ സുനായകനെ എപ്പോൾ വരും, വെൺമാവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ കമലവാതിൽ, വെള്ളവസ്ത്രം ധരിച്ചുയർത്ത വിശുദ്ധ കമലവാതിൽ, ചേർന്നു നിൻസാവിധേ വന്നു അല്ലേലയ്യ പാടുവാൻ, ചേർന്നു നിൻസാവിധേ വന്നു അല്ലേലയ്യ പാടുവാൻ, ബുദ്ധിയുള്ള നിർമ്മല കന്യകെ പോൽ ഓരുങ്ങുന്നേ, ബുദ്ധിയുള്ള കന്യകെ പോൽ ഓരങ്ങുന്നേ, മൽപ്രിയനെ എന്നെ സുനായകനെ എപ്പോൾ വരും, സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ, സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ, ആ പാടും ഗുണാദീതിരെ ജീവാവൃക്ഷത്തിൻ പാടലിൽ, ആ പാടും ഗുണാദീതിരെ ജീവാവൃക്ഷത്തിൻ പാടലിൽ, എൻ
സ്വർഗവീട്ടിലെത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മാണാണ എൻ സ്വർഗവീട്ടിലെത്തുവാൻ കൊതിച്ചിടുന്നേ എൻ മാണാണ മൽപ്രിയനേ എന്നെ സുനായകനേ എപ്പോൾ വരും മൽപ്രിയനേ എന്നെ സുനായകനേ എപ്പോൾ വരും.
പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി.
അതുപോലെ നിങ്ങൾക്ക് തന്നെ ആമേൻ.
തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തുറന്നിരിക്കുന്ന ബലവാനാദേവൻ തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങളിൽ സ്തുതി.
ദൈവമായ കർത്താവിന്റെ നാമത്തിൽ ഒന്നവനും ആരാധിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ദാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ദാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു.
ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുറ്റിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് നൽകണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ.
ഞങ്ങളുടെ കർത്താവേ ഞങ്ങൾ
നമസ്കാരം കൈക്കൊണ്ട് ഞങ്ങളോട് കരുണയണമേ.
ദൈവമേ നിനക്ക് സ്തുതി.
കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട്
രാജാവേ
നിനക്ക് സ്തുതി. ഭാരക്യമോ
ഞങ്ങളുടെ പിതാവേ
നാം പരിശുദ്ധപ്പെടണമേ. നിന്റെ രാജ്യം പറയണമേ. നിന്റെ തിരുവിട്ട് സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ വാങ്ങണമേ.
ഞങ്ങൾക്ക്
ആവശ്യമുള്ള തരണമേ
തരണമേ.
കടക്കാരോട് ഞാൻ ക്ഷമിച്ചതുപോലെ
ഞങ്ങളുടെ കടങ്ങൾ
അപകടങ്ങളോക്ഷണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ
പ്രവേശിക്കരുത്. പിന്നെയോ അതിന്റെപ്പെട്ട
രാജ്യം നിനക്കുള്ളതാന്നു. ആ മീൻ
നിറഞ്ഞു മറിയമേ നിനക്ക് സമാധാനം.
കർത്താവിനോടുകൂടെ നീ തിരുവിട്ടിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ വയറ്റിൽ ഫലമായ നമ്മുടെ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും മരണസമയത്തിലും
ഉപേക്ഷിച്ചോളണമേ.
നിന്റെ കരുണയാൽ ഞങ്ങളെ നല്ലതും വളമുള്ളതുമായ നിലമാക്കി തീർക്കുകയും നിന്റെ കൽപ്പനകളാകുന്ന വിത്ത് ഞങ്ങളിൽ മുളപ്പിക്കുകയും വളർത്തുകയും ചെയ്യണമേ. രക്ഷിതാവേ നിന്റെ കരുണയാൽ സകല അന്യായങ്ങളിൽ നിന്നും സകല ദുഷ്ടതകളിൽ നിന്നും ലോകമോഹങ്ങളിൽ നിന്നും ഞങ്ങളെ തുടച്ചു പിടിപ്പാക്കണമേ. കർത്താവേ നിന്റെ മുന്തിരിത്തോട്ടത്തിൽ നല്ല വേലക്കാരായിരിക്കാൻ കൃപയോടെ ഞങ്ങളെ സഹായിക്കണമേ. സ്വർഗീയ കൃഷിക്കാരനായ കർത്താവേ ദുഷ്ടൻ ഞങ്ങളിൽ കളകൾ വിതയ്ക്കാതെ നിന്റെ കാവലുണ്ടായിരിക്കണമേ. രക്ഷിതാവേ ഞങ്ങൾ പാപക്കുഴിയിൽ വീണിരിക്കുന്നു. നിന്റെ മഹാകരുണയാൽ അതിൽ നിന്ന് ഞങ്ങളെ വലിച്ചു കയറ്റണമേ. പ്രയോജനകരമായി ഈ നോബിനെ ശരിയായി നിവർത്തിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ. കരുണയോടെ ഞങ്ങളുടെ കറകളെ കഴുകി വെടിപ്പാക്കുകയും ചെയ്യണമേ. ആത്മാക്കളുടെ ഉത്തമ വൈദ്യനായ കർത്താവേ അശുദ്ധ മോഹങ്ങളിൽ രോഗപ്പെട്ടിരിക്കുന്ന ഞങ്ങൾക്ക് നീ ഔഷധം നൽകണമേ. സ്വർഗത്തിലേക്കുള്ള വഴി ഞങ്ങളെ കാണിച്ചു തന്നവനായ മെസ്സിയ തമ്പുരാനെ നിന്റെ തിരുവിഷ്ടപ്രകാരം അതിൽ കൂടി ശരിയായി നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി സാത്താനോട് യുദ്ധം ചെയ്ത് അവനെ മറിച്ചിട്ടവനായ കർത്താവേ അവന്റെ ചതികളിൽ നിന്നും ഉപായ തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. ഭാവി ജീവിപ്പാനല്ലാതെ മരിപ്പാൻ എനിക്ക് ഇഷ്ടമില്ലെന്ന് ദീർഘദർശിയെ കൊണ്ട് പറയിച്ചവനായ ദൈവമേ ഞങ്ങൾ നിനക്കായിട്ട് ജീവിപ്പാനും നിന്റെ തൊഴുത്തിലേക്ക് വരുവാനും കൃപ ചെയ്യണമേ. ദാനിയൽ നോമ്പ് നോച്ച് സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞല്ലോ. കർത്താവേ ഞങ്ങളെ പിടിപ്പാൻ കാത്തിരിക്കുന്ന പിശാചുകളിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഹാനനീയ മുതലായ പൈതങ്ങൾ നോമ്പ് മൂലം അഗ്നിയിൽ നിന്ന് രക്ഷിക്കപ്പെട്ടതുപോലെ കർത്താവേ ഞങ്ങളുടെ നോമ്പ് മൂലം അഗ്നി നരകത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. നോമ്പിനാൽ പറദീസായുടെ വാതിലുകൾ തുറക്കപ്പെടുന്നു. അതിനെ ശരിയാചരിക്കുന്നവർക്ക് മാലാഖമാരുടെ പറഭയും ഉയരത്തിലേക്ക് കയറുവാൻ ആത്മീയ ചിറകുകളും ലഭിക്കുന്നു. മഹാകാരുണ്യവാനായ ദൈവമായ കർത്താവേ ഞങ്ങളുടെ ഈ നോമ്പിൽ നിന്റെ വരങ്ങളും സഹായങ്ങളും ധാരാളമായി ഞങ്ങൾക്ക് ചുരിഞ്ഞു തരണമേ. ഈ ലോകത്തിൽ ദാനധർമ്മങ്ങളെ വിതയ്ക്കുന്നവന് ഉയർപ്പന്റെ നാളിൽ കൊയ്യുവാനിടയാകും. ധർമ്മം ചെയ്യുന്ന നീതിമാന്മാർ ഭാഗ്യവാന്മാർ തന്നെ. മസിഹ വന്നെല്ലാവന്റെയും പ്രവൃത്തികൾ പരിശോധിക്കുന്ന സമയത്ത് ധർമ്മം ചെയ്തവർക്ക് നിത്യജീവൻ നൽകപ്പെടുന്നു. മുഖപക്ഷമില്ലാത്ത ന്യായാധിപതിയായ മെസ്സിയ തമ്പുരാനെ നിനക്ക് സ്തുതി. മഹാകാരുണ്യവാനായ ദൈവമേ നിന്റെ വരങ്ങളെ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരണമേ. ദൈവാനായ കർത്താവേ ഞങ്ങളുടെ അപേക്ഷ കൈക്കൊള്ളണമേ. നിന്നിൽ നിന്നെല്ലായ്പ്പോഴും വരങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിനാൽ നിന്നെ വിളിക്കുന്ന പാപികളോട് നീ ഉത്തരമരളി ചെയ്ത് അവരുടെ മേൽ നിന്റെ നൽവരങ്ങളെ ഒഴുക്കണമേ. നിന്റെ വാതിക്കൽ മുട്ടുന്നവർക്ക് തുറന്നു കൊടുക്കുകയും ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ അപേക്ഷ പ്രകാരം ഞങ്ങൾക്ക് കരുണയും പാപമോചനവും സ്വർഗരാജ്യത്തിൽ പുതിയ ജീവനും നൽകണമേ.
സർവരഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നതായ മഹാദിവസത്തിൽ ഞങ്ങളെ ലജ്ജിപ്പിക്കാതെ സ്വർഗരാജ്യം അവകാശിപ്പാൻ യോഗ്യരാക്കി തീർക്കണമേ. നിന്റെ അടിയാരാ ഞങ്ങളുടെ നോമ്പ് ശുശ്രൂഷയും കൈക്കൊള്ളുകയും ചെയ്യണമേ. കർത്താവേ, നിന്റെ കർണിടവാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ. ഞെരുക്കത്തിന്റെ കാലങ്ങൾ ഞങ്ങൾക്ക് വന്നുകൂടുമാറാകരുതേ. ഞങ്ങളുടെ മുമ്പിൽ നിന്റെ വാതിൽ അടച്ചു കളഞ്ഞാൽ പിന്നെ ഞങ്ങൾ തോന്നി കലക്കായി വിട്ടുകളയാതിരിക്കണമേ. നിമിത്തത്തിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ പുറന്തള്ളി കളയുകയും ചെയ്യുമാറാകരുതേ. സകലത്തിന്റെ ഉടവനായ കർത്താവ്, ഈ ദിവസം പാപങ്ങളുടെ കൂടാതെ നീതിയിൽ ഞങ്ങളെ കാത്തുകൊള്ളടപ്പണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ കർത്താവ്, നീ എന്നും നേക്കം വാഴ്ത്തപ്പെട്ടവനും പുകഴ്ത്തപ്പെട്ടവനും തിരുനാമത്തോട് ഇരിക്കുന്നവനുമാകുന്നു. ആമീൻ. പ്രിയക ദൈവത്തിന്റെ വലതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നേരത്തെ ഓർപ്പിച്ചതുപോലെ ഈ ശ്രേഷ്ഠമായ നോമ്പിൽ വീണ്ടും നമുക്ക് ഒരുമിച്ച് തമ്പുരാനോട് ചേർന്നിരിക്കാൻ തക്കവണ്ണം ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും ഒരുക്കി തന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും വന്ദിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. സാധാരണ ദിവസങ്ങളെക്കാളില് നോമ്പിന്റെ ദിനങ്ങളില് അറിയാതെ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്, നീ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്ന നിമിഷങ്ങളാണ്. ഒരുപക്ഷെ ആ ഒരു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരുക്കിത്തരുന്ന ആ ഒരു പ്രേരണയാവാം വിശുദ്ധിയോടെ ജീവിപ്പാനും കൂടുതൽ പ്രാർത്ഥിപ്പാനും ദൈവിക നിർമ്മലതയോടെ ജീവിപ്പാനൊക്കെ നമ്മളെ ഒരുക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ എത്ര കാലം ഈ ലോകത്തിൽ ജീവിച്ചാലും ആ ഒരു നിർമ്മലതയിൽ ജീവിക്കാൻ തക്കവണ്ണം ആത്മാവ് നമ്മൾ പ്രേരിപ്പിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ വലിയൊരു വെളിയായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും നമ്മൾ കാണാം. ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രത്യേകിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകുന്ന ഭാഗങ്ങളാണല്ലോ ഈ ദിനങ്ങളിലൊക്കെ നമ്മൾ വേദഭാഗമായിട്ട് വായിക്കുന്നത്. രോഗികൾക്ക് സൗഖ്യം നൽകുക എന്നുള്ളതിനേക്കാളൊക്കെ ദൈവസാന്നിധ്യം മനുഷ്യ ബന്ധത്തിൽ രൂപപ്പെടുത്തുന്ന മനുഷ്യന്റെ നന്മകൾ എപ്രകാരം എന്ന് ചിന്തിക്കുവാനും ബോധ്യപ്പെടുത്തുവാനും വിശ്വസിക്കുവാനും ആ ഒരു പ്രതീക്ഷയോടുകൂടി മനുഷ്യനെ ഉൾക്കരുത്തോടെ ജീവിക്കാനുള്ള പ്രേരണ നൽകുന്നു എന്നുള്ളതാണ് ഈ വായനകളിൽ കൂടിയൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത്. കൊത്തിനേയിലെ കല്യാണത്തിൽ കർത്താവിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാക്കിയ മഹത്വവും, അടുത്ത ആഴ്ച വായിക്കാൻ പോകുന്ന കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ ആ ഒരു സ്പർശനത്തിൽ കൂടി അങ്ങേർക്കുണ്ടാകുന്ന സൗഖ്യവും ഒക്കെ നമ്മൾ വിളിച്ചു ഓതുന്നത് ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക്. നമുക്ക് പ്രാർത്ഥിക്കാം, യാതൊരു രൂപഭംഗിയില്ലാത്ത ഗുണകരമല്ലാത്ത നമ്മളിലൊക്കെ അങ്ങയുടെ സാന്നിധ്യം ആളുകളും ലോകവും ദൈവവും ഒക്കെ ആകർഷിക്കത്തക്കോണം ഗുണപരമായ സാദൃശ്യങ്ങളിലേക്ക് നയിക്കണമെന്ന്. അതോടൊപ്പം എവിടെയൊക്കെ മറയപ്പെട്ടിരിക്കുന്ന രോഗങ്ങൾ, ആത്മാവിൽ ബാധിച്ച് അങ്ങോട്ടുള്ള ബന്ധത്തിൽ വിച്ഛേദിക്കപ്പെടുന്ന അനുഭവങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി ദൈവിക നന്മയിലും നൽവരങ്ങളിലും ഒക്കെ ആയിത്തീരുവാൻ തക്കോണം ഇടയാകണമെന്ന് നമുക്ക് ദൈവസന്നിധിയിലെ താഴ്മയോടെ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് തിരുവചനത്തിന്റെ ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്കൊക്കെ സുപരിചിതനായ പ്രിയപ്പെട്ട ഐസക് അച്ഛനാണ്. കഴിഞ്ഞ ഒരു മാസക്കാലം അച്ഛൻ നാട്ടിലായിരുന്നു. കഴിഞ്ഞ രണ്ടു ദിവസം മുമ്പാണ് അച്ഛൻ ഇവിടെ തിരിച്ചെത്തിയത്. ഇന്ന് മറ്റാരെയും സൗകര്യമായിട്ട് ലഭിക്കാത്തത് കൊണ്ട് ഞാൻ അച്ഛനോട് ആവശ്യപ്പെട്ടു. ഏത് സമയത്ത് ആവശ്യപ്പെട്ടാലും ഒരു മടിയും കൂടാതെ വളരെ സന്തോഷത്തോടുകൂടി ശുശ്രൂഷയിൽ അച്ഛൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു ഭാഗ്യവും അനുഗ്രഹവുമാണ്. ഞങ്ങൾ എല്ലാവരുടെയും പേരിൽ പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയ്ക്ക് മുമ്പ് നമുക്ക് സുവിശേഷ ഗീതങ്ങളിലെ 201 ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. 201 ഗീതം. ദൈവസ്നേഹം അത് അതിരുകളില്ലാത്തതാണ്, ലാഭങ്ങൾക്ക് പോലും അളക്കാൻ പ്രയാസമാണ്. ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ആ വ്യക്തിക്ക് ദൈവത്തോടും ദൈവത്തിന് ആ വ്യക്തിയോടുള്ള ബന്ധം അല്ലെങ്കിൽ ആ സ്നേഹം എന്ന് പറയുന്നത് വാക്കുകൾക്ക് അതീതമാണ്. നമുക്കും പ്രാർത്ഥിക്കാം, ദൈവത്തിന് പാടുമ്പോൾ ഞങ്ങളുടെ ഹൃദയം വിശുദ്ധമായി തീരുവാനും ആ ഒരു വാക്കുകൾക്ക് അളക്കാൻ പറ്റുന്നതിലപ്പുറമായ ആഴമായ സ്നേഹ ബന്ധത്തിലേക്ക് ജീവിതത്തിന്റെ പര്യവസാനം വരെയും ശരീരം കൊണ്ട് അവസാനിച്ചാലും തുടർന്നും ആകണമെന്ന് പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിൽ ഈ
ഗീതം. സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതോരവസ്ഥയിലും യാതൊരവസ്ഥകളും ഇല്ലാതെ സ്നേഹിക്കും ഭാഗരുതം അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും അമ്മ എന്നെ മറന്നാലും ഈ ലോകമെന്നെ വെറുത്താലും ജഗണനങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു എന്നെയോമനയായി കരുതുന്നു അജഗണങ്ങളെ കാത്തിടുന്നവൻ എനിക്കായി തിരഞ്ഞിടുന്നു എന്നെയോമനയായി കാത്തിടുന്നു അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും ദൈവത്തെ ഞാൻ മറന്നാലും ആ സ്നേഹത്തിൽ നിന്നകന്നാലും അനുകമ്പാർദ്രവ ഹൃദയമെപ്പോഴും എനിക്കായി തീർന്നിടുന്നു എന്നെ ഓമനയായി കരുതുന്നു അനുകമ്പാദ്രമ ഹൃദയമെപ്പോഴും എനിക്കായി തുടിച്ചിടുന്നു എന്നെ ഓമനയായി കരുതുന്നു അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഏതൊരവസ്ഥയിലും യാതൊരു വ്യവസ്ഥകളും സ്നേഹിക്കും ദാസനു നന്ദി അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം
തിരുവചന ധ്യാനത്തിനായിട്ട് പ്രിയ പഴയസഖ്യത്തിന് വളരെ സ്നേഹാദരോടുകൂടി സ്വാഗതം ചെയ്യും.
ദൈവത്തിന്റെ നാം മഹത്വപ്പെടട്ടെ. മന്ദിരായ വൈദിക ശ്രേഷ്ഠരെ, ഏറെ സ്നേഹവും ബഹുമാനവുമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ച് വിവിധ സ്ഥലങ്ങളിലായിരുന്നു കൊണ്ട് ഈ മാധ്യമത്തിലൂടെ അനുഗ്രഹീതമായ വചന ശുശ്രൂഷയിൽ നിരന്തരമായി സംബന്ധിക്കുന്ന ഏറെ പ്രിയമുള്ള സ്നേഹിതരെ, ക്രിസ്തു യേശുവിൽ എന്റെ സ്നേഹവന്ദനം വീണ്ടും ഒരു പ്രാവശ്യം കൂടി സന്തോഷത്തോടെ അറിയിക്കട്ടെ. സഭയെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹീതമായ ഒരു ദിവസത്തിലൂടെ പകൽക്കാലം കടന്നുപോയി. ഇവിടെ ഇന്ന് മാർച്ച് 1 പ്രഭാതമായത് അങ്കലേ ഉള്ളൂവെങ്കിലും നാടിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മാർച്ച് 1 അവസാനിച്ചു. മലങ്കര സഭയുടെ അനുഗ്രഹീതമായ അസോസിയേഷൻ സമ്മേളനം ഏറെ അനുഗ്രഹപ്രദമായി ദൈവികമായ നടത്തിപ്പോടുകൂടി അത് പൂർത്തീകരിക്കപ്പെട്ടതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. തുടർന്നുള്ള 5 വർഷം അനുഗ്രഹീതമായി സഭയ്ക്ക് വേണ്ടി സമർപ്പണ ബോധത്തോടുകൂടി പ്രവർത്തിപ്പാൻ ദൈവം എല്ലാവരെയും സജ്ജരാക്കട്ടെ. പരിശുദ്ധ കാതോലിക്ക ബാവ തിരുവേണിയെയും പരിശുദ്ധ സുന്നഹദോസിലെ അനുഗ്രഹീതരും അഭിമന്ദരുമായ മഹാപുരോഹിതന്മാരെയും ദൈവം തമ്പുരാൻ നന്മ കൊണ്ട് അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായി സമയം പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഭയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ക്രൈസ്തവ ലോകം ഏറെ ഭക്തിയോടുകൂടി ആദരിക്കുന്ന അനുഷ്ഠാനങ്ങളുടെ ദിവസങ്ങളാണ് വലിയ നോമ്പുകാലം. അത് സഭാ വ്യത്യാസമില്ലാതെ അനുഗ്രഹീതമായ ഈ കർമ്മ പദ്ധതികളിൽ, ഈ കർമ്മ പ്രവർത്തനങ്ങളിൽ മനസ്സോടും മനസ്സുകൂടാതെയും മറ്റുള്ളവരുടെ സമ്മർദ്ദത്തോടെയാണെങ്കിൽ ഒക്കെ ഇതിൽ പങ്കാളികളാകുക എന്നുള്ളത് എല്ലാ വർഷവും ഒരു ക്രൈസ്തവന് ലഭിക്കുന്ന അനുഗ്രഹീതമായ നിമിഷങ്ങളാണ്. ഈ വർഷവും ആരോഗ്യത്തോടെ ഇതിൽ സംബന്ധിപ്പാൻ ദൈവം നമുക്ക് അനുഗ്രഹവും നന്മകളും ആയുസ്സും നൽകിയതിൽ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഈ നോമ്പുകാലത്തിൽ നമ്മളോടൊപ്പം പങ്കാളികളായ പലരെ വലിയവനായ ദൈവം നന്മകൾ കൊണ്ട് നിറച്ചു. ചിലരെയൊക്കെ ഈ ലോകത്തിൽ നിന്ന് ദൈവത്തിന്റെ അനുഗ്രഹ തേജസ്സിലേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. എങ്കിലും ഇന്നും ഇതിൽ സമ്മേളിപ്പാൻ ദൈവം തമ്പുരാൻ ഈ ഭൂമിയിൽ നമുക്കൊരവസരം കൂടി നൽകുകയാണ്. ആയതിനാൽ ഈ നോമ്പുകാലത്തിന്റെ പ്രസക്തി കുറഞ്ഞു പോകാതെ വളരെ ഭംഗിയായി പിതാക്കന്മാർ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന രീതിയിൽ തന്നെ ഇത് മുന്നോട്ട് പ്രയാണം നടത്തുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സജ്ജരാക്കട്ടെ എന്ന് ആമുഖമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. നോമ്പും ഉപവാസവും അത് ക്രൈസ്തവ ലോകത്തിന് മാത്രം പരിചയമുള്ള രണ്ട് വാക്കുകളല്ല. ലോകത്തിൽ പ്രചാരം നേടിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ മതങ്ങളും ഈ നോമ്പിന്റെയും ഉപവാസത്തിന്റെയും തീക്ഷ്ണമായ പ്രാധാന്യം ദൈവജനത്തോട് അല്ലെങ്കിൽ അതാത് സമൂഹത്തിലെ അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളോട് വളരെ ഭംഗിയായിട്ട് സംവേദനം നടത്തിയിട്ടുള്ള ആശയങ്ങളാണ്. ഉദാഹരണം, ഹൈന്ദവ ലോകം ആർഷഭാരതത്തിന്റെ സംസ്കാരമായി കടന്നു വരുമ്പോൾ കാലഘട്ടങ്ങൾക്ക് മുമ്പ് തന്നെ ഉപവാസത്തിന്റെ പ്രസക്തിയും നോമ്പിന്റെ അനുഭവവും അവരുടെ ജീവിതത്തിന്റെ മാർഗരേഖയായിട്ട് അവർ പഠിപ്പിക്കുന്നുണ്ട്. ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചെടുക്കുന്നതിന് മാത്രമല്ല, ഇഷ്ടദൈവങ്ങളെ പ്രീതിപ്പെടുത്തുവാൻ ശരീരത്തിന് ആത്മതപനം നടത്തി ആഹാരങ്ങളെ വർജിച്ച് ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനുള്ള ഉപാധിയായി ഹൈന്ദവ ലോകം ഇതിനെ കാണുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ ബുദ്ധമതത്തിലും ബുദ്ധസന്യാസികൾ അല്ലെങ്കിൽ ബുദ്ധ ഭിക്ഷുക്കൾ അമാവാസി ദിവസത്തോട് ചേർന്ന് ഉപവാസവും നോമ്പും നടത്തി ദൈവഭക്തിയിൽ ജീവിതത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ അകമ്പടിയിൽ ക്ലിപ്തപ്പെടുത്താറുണ്ട്. വീണ്ടും ടിബറ്റൻ സമൂഹത്തിലെ ലാമമാർ അവരുടെ ജീവിതത്തിന്റെ നന്മകളെ ദൈവത്തോട് ചേർത്ത് പിടിക്കുവാനും ലോകത്തിന്റെ പാപങ്ങൾക്ക് അടിമപ്പെടാതിരിക്കാൻ സ്വയം വർജനം ഏർപ്പെടുത്തി ഈ ഉപവാസവും നോമ്പിന്റെയും പ്രസക്തി ജീവിതത്തിൽ പരിചയപ്പെടുത്താറുണ്ട്. വീണ്ടും ഇസ്ലാം മതത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ ഖുറാനിൽ നോമ്പുകാലത്തിന്റെ പ്രസക്തിയും നോമ്പുകാലത്തിന് അത് ആരംഭം കുറിക്കുമ്പോൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യണമെന്നും ആ വ്രതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണമെന്നും അവരുടെ മതബോധന കളരിയിൽ തന്നെ ചെറുപ്പകാലം മുതലേ കർക്കശമായ നടപടിയോടുകൂടി അവർ പഠിപ്പിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ മതത്തിലും ഈ നോമ്പുകാലവും ഉപവാസകാലവും പ്രസക്തമാണ്. പക്ഷേ ഒരു താരതമ്യ പഠനത്തിലേക്ക് നമ്മൾ ഇതിനെ കൊണ്ടുപോയാൽ ക്രൈസ്തവ സമൂഹത്തിൽ വന്ന ഒരു അപജയം, മറ്റു മതങ്ങളൊക്കെ സംഘടിതമായി അതിൽ അതിന്റെ വിശുദ്ധ ഗ്രന്ഥത്തോട് ചേർത്തവരുടെ ജീവിതക്രമത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമുക്ക് ലഭിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥം വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. പക്ഷേ വേദപുസ്തകത്തെ കാലഘട്ടങ്ങളിലൂടെ കടന്നു വന്ന, പ്രത്യേകിച്ച് 19 നൂറ്റാണ്ടുകൾ കഴിഞ്ഞപ്പോൾ സെക്ടേറിയൻസ് അല്ലെങ്കിൽ വ്യക്തിസഭകൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വേദപുസ്തകത്തെ അതുവരെ പഠിക്കാൻ ലഭിക്കപ്പെട്ട സഭകൾ പ്രധാന സഭകളെക്കാൾ ഉപരിയായി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി വേദപുസ്തകത്തെ വായിക്കുവാനും പഠിക്കുവാനും ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുവാനും ഒരു വെമ്പൽ മനുഷ്യ സമൂഹത്തിൽ മാറ്റത്തിന് കാഹളമുതിയപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ക്രിസ്തുവിന് പോലും ചിന്തിക്കുന്നതിനപ്പുറമായ സഭകളുടെ എണ്ണം വിരലിൽ എണ്ണുന്നതിനും എഴുതി തീർക്കാനും പറ്റുന്നതിനും അപ്പുറമായി മാറ്റപ്പെട്ടപ്പോൾ ഈ ഉപവാസത്തിന്റെ പ്രസക്തി ഓരോ സഭയിലും വ്യത്യസ്തമായി മാറ്റപ്പെട്ടു എന്നുള്ളത് നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. ഇതിനെ പിടിച്ചു നിർത്തുവാൻ കാലഘട്ടങ്ങളിലൊക്കെ മതബോധന കളരിയേക്കാൾ ഉപരി, പ്രത്യേകിച്ച് സൺഡേ സ്കൂളിനേക്കാൾ ഉപരി, ഈ ഉപവാസവും നോമ്പും പഠിപ്പിക്കുവാൻ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ഒരു വലിയ അവസരം ലഭിക്കുമായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, പണ്ടുകാലം നോമ്പ് അനുഷ്ഠിക്കുന്നത് പരിശുദ്ധ ബാവാതിരിമേനിയുടെ കൽപ്പന ദേവാലയത്തിൽ വായിച്ചിട്ടോ ഭദ്രാസന മെത്രാപ്പോലിത്തയുടെ ഭദ്രാസനത്തിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന കൽപ്പന വായിച്ചിട്ടോ വൈദികന്റെ പ്രത്യേകമായ നിർദ്ദേശങ്ങളോ കേട്ടിട്ടോ ഒന്നുമല്ല. ഇത് വേണ്ടാന്നല്ല, ഇപ്പൊ അത് ആവശ്യമാണ്, അനിവാര്യമാണ്, അതേറെ ശ്രേഷ്ഠമായ കാര്യമാണ്. ഭക്തിയോടെ നമ്മൾ അതിനെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നു. പക്ഷെ അന്ന് എല്ലാ ദേവാലയത്തിലും എല്ലാ ഞായറാഴ്ചകളിലും ആരാധന ഇല്ല എന്ന് ഇപ്പൊ കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് എന്റെ വിചാരം. മറ്റ് പള്ളികളിൽ പോകുക എന്നുള്ളതും ഒരു അനുഗ്രഹിക്കപ്പെട്ട കർമ്മമായിട്ടാണ് കണ്ടിരുന്നെങ്കിൽ നമ്മുടെ ഭവനത്തിലെ നമ്മുടെ അമ്മ അല്ലെങ്കിൽ വല്യമ്മച്ചി എന്ന് പറയുന്ന ഒരമ്മച്ചി ചട്ടയും മുണ്ടും വേഷം ധരിച്ച് കാതിൽ ഭാരമുള്ള ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് താക്കോൽ കൂട്ടത്തിന്റെ ഒരു വലിയ ശ്രേണി അത് ഇളിയിൽ അല്ലെങ്കിൽ മുണ്ടിനോട് ചേർത്ത് കുത്തിപ്പിടിച്ച് ഈ നടക്കുന്ന അമ്മച്ചിക്ക് ആദ്യത്വം മാത്രമല്ല പാരമ്പര്യവും കുടുംബമഹിമയും മാത്രമല്ല ഉണ്ടായിരുന്നത്, വേദപുസ്തകത്തെ കുറിച്ച് ലഭിക്കപ്പെടുന്ന ഗ്രാഹ്യം കൃത്യമായി അടുത്ത തലമുറയിലേക്ക് പകർത്തുവാൻ ഒരു വലിയ വ്യാമോഹം അമ്മച്ചിക്കുണ്ടായിരുന്നു. ഇന്നത്തെ തലമുറയിൽ അമ്മമാര് വളരെ ചിന്തിച്ചും പരിചയപ്പെടുത്തുകയും സ്വയം ജീവിതത്തിൽ ക്രമപ്പെടുത്തേണ്ടുന്ന ഒരു കാര്യമാണിത്. അന്നും മനുഷ്യ ജീവിതത്തിൽ ആഹാരം കഴിക്കുന്ന പതിവുണ്ടായിരുന്നു, ഇന്നും ആഹാരം നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അന്നത്തെ ആഹാര രീതിയിൽ വല്ലപ്പോഴും മാത്രം വീട്ടിലേക്ക് ഒരു ക്ഷണിക്കപ്പെട്ട അതിഥിയോ അല്ലെ സ്വന്തക്കാരനോ ബന്ധുക്കാരനോ എത്തുമ്പോൾ നമ്മുടെ വീടിന്റെ പരിയമ്പറത്ത് അല്ലെങ്കിൽ പുറകുവശത്ത് കോഴിയുടെ ഒരു നിലവിളി കേൾക്കും. ഇതെന്തിനെന്ന് ചോദിച്ചാൽ ആ വിരുന്നുകാരൻ വന്നപ്പോൾ ആ വിരുന്നുകാരനെ ബഹുമാനിക്കുവാൻ വീട്ടിൽ വളർത്തി മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന കോഴിയെ കൊല്ലുകയാണ്. ആ കോഴിയെ കൊന്നുകഴിഞ്ഞ് ഇറച്ചി കഷണമായി അത് ഇറച്ചിയുടെ ഗന്ധമായി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ഉള്ളുകൊണ്ട് സന്തോഷിക്കുമായിരുന്നു. കാര്യം വീട്ടുകാരൻ വീട്ടിലേക്ക് വിരുന്നുകാരൻ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം. ഇപ്പൊ നേരെ തിരിച്ചാ, ഇപ്പൊ വീട്ടിലേക്ക് ആരും വരണ്ട എന്നുള്ള ചിന്ത കൊണ്ടാണ് വീട് നമ്മൾ കെട്ടി വലുതാക്കിയതും മതിലുകൾ കൊണ്ട് മറച്ചതും മതി എന്ന അർത്ഥത്തിൽ മതിലിന്റെ വാക്കിലേക്ക് നമ്മൾ മടങ്ങിപ്പോയതും. പക്ഷെ പണ്ടുകാലം വീടിന് എല്ലാ വശത്തൂടെയും കയറാമായിരുന്നു. വീട്ടിലേക്ക് ഒരു അതിഥി വന്നാൽ തൊട്ടടുത്ത അയൽഭവനത്തിൽ നിന്നാണ് പലപ്പോഴും ഗ്ലാസ് കൊണ്ട് തേയിലയോ പഞ്ചസാരയോ അളന്നുകൊണ്ട് വരുന്നത്. ബുദ്ധിമാന്മാരായ ചില കേരളീയരെങ്കിലും അളക്കുമ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ഗ്ലാസിന് കൂന പോലെ കൊണ്ടുവരുമെങ്കിൽ തിരികെ കൊടുക്കുമ്പോൾ കൂന ചെത്തി വെടിപ്പാക്കി കൊടുക്കാനും യാതൊരു മടിയുമില്ലാത്ത മലയാളികളെയും ചിലപ്പോഴൊക്കെ കേട്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആവശ്യത്തിലധികം ആഹാര സാധനങ്ങൾ നമ്മുടെ ഭവനത്തിൽ തന്നെ സൂക്ഷിക്കപ്പെട്ടിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ഒരു ആവശ്യത്തിലേക്ക് നമ്മൾ ചിന്തിക്കുന്ന പോലുമില്ല. എങ്കിൽ ഈ കാലഘട്ടത്തിൽ ഈ വല്യമ്മച്ചി എന്ന് പറയുന്ന നമ്മുടെ തറവാടിന്റെ അഭിമാനമായിരുന്ന അമ്മച്ചി നോമ്പുകാലം കടന്നു വരുമ്പോൾ ഉപദേശിയോ അല്ലെങ്കിൽ അന്ന് പ്രസംഗിച്ച പ്രസംഗകനോ കൊടുക്കുന്ന ചെറിയ നുറുങ്ങിൽ നിന്ന് ഒരു ആശയം മനസ്സിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കറി ഉണ്ടാക്കുന്ന ചട്ടി ഇന്നത്തെ കൂട്ട് തെർമൽ വേറൊന്നുമല്ല, മൺചട്ടിയാണ്. ഈ മൺചട്ടിക്കകത്ത് കറി ഉണ്ടാക്കുമ്പോൾ മൺചട്ടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ആര്യാസിൽ നമുക്ക് ഭക്ഷണം ലഭിക്കുന്ന വലിയ പാത്രം, രണ്ടു പേർക്ക് കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ മൺചട്ടി. ഈ മൺചട്ടിയിൽ അമ്മച്ചി കറിയൊക്കെ ഉണ്ടാക്കും. എല്ലാ കറിയും മിക്കവാറും ഒരു ചട്ടിക്കകത്ത് തന്നെ. ഇവിടൊക്കെ നമുക്ക് ഓരോന്നിനും ഓരോ ഉപയോഗത്തിനും ഓരോ യുട്ടെൻസിൽസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ആഹാരം പാചകം ചെയ്യാൻ. പക്ഷെ അന്ന് എല്ലാം കൂടെ ഒരു ചട്ടിയെ വീട്ടിൽ കാണും. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് വേണം അടുത്തത് ഉണ്ടാക്കാൻ. ആ ചട്ടി സബീന പൗഡർ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടം അല്ലെങ്കിൽ വിം പൗഡർ ഒന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ചാരം കൊണ്ട് നന്നായി കഴുകി വെയിലത്ത് വെച്ച് ഇത് ഉണക്കുമ്പോൾ ഇതിലുള്ളവർക്ക് എന്ത് മനസ്സിലാകും? നോമ്പുകാലം വന്നു. പിന്നെ അവിടെ പ്രത്യേകിച്ച് ഡിസിപ്ലിനറി ആക്ഷന്റെ കാര്യമൊന്നുമില്ല. നോമ്പ് നോക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അച്ഛൻ കൂടെ കൂടെ ചോദിക്കേണ്ട കാര്യമില്ല. ഈ അമ്മച്ചി ഈ ഒരു ഉദ്ബോധനം, ഈ ഒരു അവബോധം കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും അത് കൊടുക്കും. അതുകൊണ്ട് ഈ കുടുംബാംഗങ്ങൾ മറ്റു ഭവനത്തിലേക്ക് പോയാലും മറ്റു പ്രശ്നം ഉണ്ടാകത്തില്ല. കുടുംബത്തിലേക്ക് മറ്റ് ജാതികളോ മതസ്ഥരോ കടന്നു വന്നാലും ഈ നോമ്പുകാലത്തിന്റെ പ്രസക്തി നമ്മൾ നഷ്ടപ്പെടുത്താറുമില്ല. നിർഭാഗ്യവശാൽ ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയും പള്ളിയിൽ ഈ വിഷയത്തോട് ചേർന്നൊരു കാര്യം പറഞ്ഞു. നമ്മൾ ചിലപ്പോഴൊക്കെ നമ്മൾ അതിഥികളായി മറ്റുള്ളവരുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ അവരുടെ ഏത് ഭക്ഷണവും നമ്മുടെ ഭക്ഷണമാക്കി മാറ്റും. വെജിറ്റേറിയൻ ആണെങ്കിലും തൈരാണെങ്കിലും ഉപ്പും മുളകും ആണെങ്കിലും അത് ഭംഗിയായിട്ട് കഴിക്കും. പക്ഷെ നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി നോമ്പുകാലത്ത് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഭക്ഷണക്രമം അതിഥിയെ ബഹുമാനിക്കാൻ വേണ്ടി നോമ്പുകാലം നഷ്ടപ്പെടുത്താൻ യാതൊരു മടിയുമില്ലാത്ത ഒരേ ഒരു സംസ്കാരം ക്രൈസ്തവനാണെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് ഒരുപക്ഷെ എന്നോട് ദേഷ്യം തോന്നിയേക്കാം. ഞാൻ പറഞ്ഞത് നമ്മുടെ ഇന്റഗ്രിറ്റി ചില മേഖലകൾ നമ്മൾ നഷ്ടപ്പെടുത്താറുണ്ട്. ഈ അളവുകോലിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ക്രമേണ ഒന്നോ രണ്ടോ തലമുറ കഴിയുമ്പോൾ ഇതൊന്നും ആവശ്യമില്ലാത്ത ഒരു സംഗതിയായിട്ടും ഒരുപക്ഷെ നമുക്ക് ചിന്തിക്കേണ്ടി വന്നേക്കാം. ഞാൻ ഈ ആമുഖത്തിൽ കൂടുതൽ ഇങ്ങനെ പറഞ്ഞു പോകുന്നതിനേക്കാൾ ഉപരി വേദപുസ്തകത്തിലേക്കൊന്ന് കയറിയാൽ, വേദപുസ്തകത്തിൽ പഴയ നിയമം മുതൽ സങ്കീർത്തനത്തിലൂടെ പുതിയ നിയമത്തിലേക്കൊക്കെ കടക്കുമ്പോഴും ശിഷ്യന്മാരുടെ കാലഘട്ടത്തിലുമൊക്കെ പരിശോധിച്ചാൽ ഒരു കാര്യം വ്യക്തമാണ്. അവിടെയൊക്കെ നോമ്പിന്റെ അനുഭൂതികൾ വളരെ ഭംഗിയായിട്ട് പങ്കുവച്ച മനുഷ്യരെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. വേദപുസ്തകത്തിൽ ആദ്യമായി പരിചയപ്പെടുത്തുന്ന ഒരു നോമ്പ് മോശയുടെ നോമ്പിനെ കുറിച്ചാണ്. നമ്മൾ ശയന നമസ്കാരത്തിൽ പ്രത്യേകിച്ച് എല്ലാ ദിവസവും ഇത് പാടിയില്ലെങ്കിലും നോമ്പുകാലം വരുമ്പം ശയന നമസ്കാര പുസ്തകമൊക്കെ നമ്മൾ തട്ടിക്കുടഞ്ഞ് എടുത്തു വെച്ച് പാടാറുണ്ട്. ചില വീട്ടിൽ എല്ലാ ദിവസവും പാടാറുണ്ടെന്ന് എന്റെ വിചാരം. ചിലപ്പോഴൊക്കെ വൈദികർ ആ വീടുകളിൽ പോയി താമസിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ ഒരു വീട്ടിൽ ചെന്ന് ഈ പാടണമെന്ന് പറഞ്ഞു, അച്ഛാ ആ പാട്ടൊക്കെ ഞങ്ങൾ പണ്ടേ നിർത്തിയതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പാടിയപ്പോ ഇതൊക്കെ അച്ഛനെങ്ങനെയാ പഠിച്ചത്? ഞാൻ പറഞ്ഞു എന്റെ വല്യമ്മച്ചി പാടുന്ന കേട്ടാ ഞാനിത് പഠിച്ചത്, അല്ലാതെ സെമിനാരി പഠിച്ചതല്ല. അപ്പൊ ഈ വല്യമ്മച്ചിക്ക് വളരെ പ്രസക്തിയുണ്ട്, അല്ലെങ്കിൽ വല്യപ്പച്ചനും വളരെ പ്രസക്തിയുണ്ട്. യോശുവയും മോശയും ഒക്കെ വേദപുസ്തകത്തിലൂടെയോ സൺഡേ സ്കൂളിലൂടെയോ അല്ല ഞാൻ പഠിച്ചത്. വല്യപ്പച്ചനോ വല്യമ്മച്ചിയോ ആ ചെറുപ്പകാലത്ത് അവരുടെ നെഞ്ചത്തോട്ട് കയറ്റി കടത്തി അവര് പറഞ്ഞു തരുന്ന കഥയുടെ വ്യാഖ്യാനമാണ് ഇന്നും മനസ്സിൽ. യോശുവയും മോശയും ഒക്കെ പച്ചയുള്ള മനുഷ്യരായി ജീവനുള്ള വലിയ സൂക്തങ്ങളായി നമ്മുടെ മനസ്സിൽ നിലകൊള്ളുന്നത് എങ്കിൽ ഈ പുസ്തകത്തെ പ്രതിപാദിക്കുന്ന, നോമ്പുകാലത്തെ പ്രതിപാദിക്കുന്ന പാട്ടുകളിൽ നമ്മൾ വളരെ ലാഘവത്തോടുകൂടി പാടിത്തികയ്ക്കുന്ന ഒരു ഖണ്ഡികയുണ്ട്. മോശയും ഏലിയായും നോമ്പ് നോറ്റു, അടുത്ത വരി നമ്മുടെ കർത്താവ് നോറ്റു ജയിച്ചു, ഇവിടം കൊണ്ട് എല്ലാം തീർന്നു. പക്ഷെ എന്റെ ഒരു ചോദ്യം, ആ പിതാവിനോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാനല്ല, സഭയോടുള്ള ദേഷ്യം പ്രകടിപ്പിക്കാനുമല്ല, ഒരു വരിയും കൂടെ അതിനകത്ത് വേണമായിരുന്നു. ഞാനും അതുമുണ്ട് ഈ നോമ്പ് അനുഷ്ഠിക്കും, ആ വരിയില്ല. പക്ഷെ നമ്മളെല്ലാം ഇങ്ങനെയാ, ചിലരുടെ മറവിൽ നമ്മൾ ജീവിക്കുക. നമ്മൾ ചിലയിടത്തൊക്കെ ചെന്ന് പറയും, ഞാനും റഷ്യയിൽ ഒരു പ്രാവശ്യം പോയപ്പോ അവിടെ ചെന്നു, അവിടെ ഒരു വൈദികനെ കണ്ടപ്പോ ആദ്യം പറഞ്ഞു, അദ്ദേഹം എന്നോട് ചോദിച്ചു ഏത് സഭയിൽ പെട്ട ആളാ. അപ്പൊ ഞാൻ പറഞ്ഞു ഓർത്തഡോക്സ് സിറിയൻ. അപ്പൊ എന്നെ പുച്ഛത്തോടെ നോക്കി. അപ്പൊ എന്റെ കൂടെ നിന്നാൾ പറഞ്ഞു, സിറിയൻ എന്നൊരു വാക്ക് കേട്ടാൽ അവർക്കത് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇനി സിറിയൻ വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി രക്ഷപ്പെടുന്ന ഒറ്റ മാർഗമേ ഉള്ളൂ. ഞാൻ അടുത്ത വൈദികനെ കണ്ടപ്പം അദ്ദേഹം എന്നോട് ചോദിച്ചു ഈ ബിലോങ്സ് ടു വിച്ച് ചർച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു ഓർത്തഡോക്സ് ചർച്ച്. അവന്റെ അദ്ദേഹത്തിന്റെ മുഖത്തെ ഒരു സന്തോഷം കണ്ടായിരുന്നു. അതായത് ഞാൻ ആ ഒരു നിഴലിൽ നിൽക്കാൻ ശ്രമിച്ചപ്പോൾ ഇതുപോലെ തന്നെയാ കൊച്ചുനാളിൽ അപ്പനോടും അമ്മയോടും ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ അപരിചിതനായ ഒരു വ്യക്തി വീട്ടിലേക്ക് കടന്നു വന്നാൽ ഈ കുട്ടി ആദ്യം എന്തുവാ ചെയ്യുന്നേ? ഈ അമ്മയെ ചെന്ന് മൊത്തത്തിൽ കെട്ടി അങ്ങ് പിടിക്കും. ആ നിഴൽ, ആ ഒരു തണൽ വളരെ ഊർജം നൽകുന്നതാ. നമ്മൾ ദേവാലയത്തിൽ ചെന്ന് നിൽക്കുമ്പോഴും ഈ ഒരു തണലാ നമുക്കുള്ളത്. സഭയുടെ പേര് പറയുമ്പോഴും നമുക്ക് ഈ ഒരു തണലുണ്ട്. പക്ഷേ എനിക്ക് സഭയോട് എന്താ ചെയ്യാൻ പറ്റും? ഇന്നലെയും അസോസിയേഷൻ ഭംഗിയായിട്ട് നടന്നു. ആ സ്ഥാനാർത്ഥികളെ തേജോവധം ചെയ്യാനും സ്ഥാനാർത്ഥികളുടെ നന്മ പറയാനും ഉപരിയായി തേജോവധം ചെയ്യാൻ കൂടുതൽ സമയവും സന്ദർഭവും മാധ്യമങ്ങൾ ഉപയോഗിച്ചു. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പോകുന്നില്ല, അത് അവനവന്റെ മനസ്സിന്റെ ധർമ്മത്തിനനുസരിച്ചു തുടരട്ടെ, ഇതെനിക്കായിട്ട് തടയാൻ പറ്റുന്ന കാര്യവുമല്ല. പക്ഷെ ഒരു കാര്യം, മോശ നോമ്പ് നോറ്റു, അതിലൂടെ എന്ത് നേടി? ഏലിയാവ് നോമ്പ് നോറ്റു, അതിനെന്ത് ത്യാഗം അദ്ദേഹം എടുത്തു, എന്ത് പ്രസക്തി അതിനുണ്ടായിരുന്നു? ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ ദൈവപുത്രൻ നോമ്പ് നോറ്റു, അത് എന്തിനു വേണ്ടിയായിരുന്നു? ഇതിന്റെ എല്ലാം ഉത്തരം അതിനകത്തുണ്ട്. ആകൽ കറുസായെ ജയിക്കാൻ. ഒരു വീട്ടിൽ ഒരു പള്ളിയിൽ ചെന്നു അവിടുത്തെ ശുശ്രൂഷക്കാരന്റെ പേര് ചോദിച്ചപ്പോ അദ്ദേഹം അവിടുത്തെ ശുശ്രൂഷകർ പറഞ്ഞു ആകൽ കറുസായ എന്ന് ലീവാന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ആ പള്ളിയുടെ ഭാഗമാണ്. പക്ഷെ ആ ആകൽ കറുസായ അല്ല, സാത്താനെ ജയിക്കുവാനാണ് യഥാർത്ഥത്തിൽ എന്ത് നോക്കുന്നത്. മറ്റു മതങ്ങളിൽ സാത്താനെ ജയിക്കാനല്ല, ബുദ്ധമത സന്യാസികൾ ആധ്യാത്മിക തീക്ഷണത വളർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ടിബറ്റൻ സന്യാസികൾ ദൈവിക പ്രമാണങ്ങളെ കൂടുതൽ ആർജിക്കുവാൻ വേണ്ടി നോമ്പ് നോക്കുന്നെങ്കിൽ, ഹൈന്ദവ സമുദായത്തിൽ നോമ്പ് നോക്കുന്നത് ഉദ്ദിഷ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ദേവനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ ദൈവത്തെ പ്രീതിപ്പെടുത്താനല്ല യഥാർത്ഥത്തിൽ നോമ്പ് നോക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില പ്രമാണ അനുഭവങ്ങളെ വീണ്ടും ഒരു പുനർവായനയ്ക്ക് ബന്ധപ്പെടുത്തുവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നോമ്പ് നോക്കുന്നത്. അതേക്കുറിച്ച് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ഈ പാട്ട് പാടുമ്പോൾ നമ്മൾ അറിയാതെ ഒരു വാക്ക് നമ്മളോട് കൂട്ടിച്ചേർക്കണം, ഞാനും ഈ പിതാക്കന്മാരെ പോലെ, ദൈവപുത്രനെ പോലെ, മോശയെ പോലെ, ഏലിയാവിനെ പോലെ അനുഗ്രഹീതമായി നോമ്പുകാലം വളരെ തപ്തമായ മനസ്സോടുകൂടി നോക്കും എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. പിതാക്കന്മാർ പഠിപ്പിച്ചതായ നോമ്പുകാലഘട്ടത്തിന്റെ ചിന്തകളിൽ ഒരു മൂന്ന് നാല് ആശയങ്ങൾ പ്രസക്തമായിട്ട് ഞാൻ ആമുഖത്തിൽ വീണ്ടും കൂട്ടിച്ചേർക്കാനുള്ളത്. വേദപുസ്തകപരമായി നോമ്പുകാലത്തെ നമ്മൾ പരിശോധിച്ചാൽ ഉപവാസവും നോമ്പും അതിനൊത്തിരി ഉദാഹരണങ്ങളും ഒത്തിരി വ്യാഖ്യാനങ്ങളും ഒക്കെ വേദപുസ്തകത്തിൽ ഉടനീളം കാണാൻ പറ്റുമെങ്കിൽ എന്റെ എളിയ വായനയിൽ ഞാൻ ചേർത്ത് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കുവാൻ, ദൈവിക പ്രമാണങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാൻ ഉള്ള അവസരമാണ് നോമ്പുകാലം. ഞാൻ ബൈബിളിനെ മൊത്തം കൂടെ ഒരു നട്സെല്ലിൽ അവതരിപ്പിക്കാൻ ശ്രമിച്ചതല്ല, അത്ര ഞാൻ ബലഹീനനായ എനിക്കത് സാധ്യമല്ലെങ്കിലും എന്റെ വായനയിലൂടെ ഗ്രാഹ്യത്തിലൂടെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. മൂവിങ് വിത്ത് ഗോഡ് ആൻഡ് തിങ്കിങ് വിത്ത് ഗോഡ് ആൻഡ് ഡൂയിങ് എവറിഥിങ് ഫോർ ഗോഡ്, ദൈവത്തിന് വേണ്ടി എല്ലാം ചെയ്യുവാൻ, ദൈവികമായ കാര്യങ്ങളിൽ എന്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ, ദൈവ വിഷയങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ, അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥനയിൽ കൂടുതൽ എത്തിയിരിക്കുന്നതും ഭക്ഷണത്തെ വർജിക്കുന്നതും നിസ്കാരം നടത്തുന്നതും അല്ലെങ്കിൽ കുമ്പിടുന്നതുമൊക്കെ. നമ്മുടെ ശരീരം ഇതിനോട് ചേർന്ന് നമ്മുടെ ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ആത്മാവിനെ പ്രോജ്വലിപ്പിക്കുന്ന നിമിഷങ്ങളായിട്ട് ഇത് മാറ്റപ്പെടുകയാണ്. ഇതൊരു വേദപുസ്തക അർത്ഥത്തിൽ ചിന്തിക്കാമെങ്കിൽ അതിന്റെ ദൈവശാസ്ത്ര അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നാൽ മനുഷ്യൻ ബലഹീനനാണെന്നും ബലമുള്ള ദൈവത്തിന്റെ കീഴിൽ ആ നിഴലിലേക്ക് ചേർന്നിരുന്നാൽ എനിക്കതിന്റെ ഊർജം ലഭിക്കുമെന്നുള്ള ഒരു പുനർവായന ഇതിന്റെ ദൈവശാസ്ത്ര അർത്ഥമാണ്. രണ്ടാമത് വീണ്ടും ചിന്തിച്ചാൽ സൃഷ്ടാവും സൃഷ്ടിയും തമ്മിൽ പുനർബന്ധത്തിലാകാൻ ദൈവം നൽകുന്ന സ്വർഗീയമായ ദിവസമാണ്, നിമിഷങ്ങളാണ് ഈ ഒരു നോമ്പുകാലം. നമ്മൾ ചിലപ്പോഴൊക്കെ അകന്നു പോകും. ഈ അകൽച്ചയെ വീണ്ടും കൂട്ടിച്ചേർത്ത് സ്വയപരിശോധന നടത്തി കുംഭസാരത്തിലൂടെ ദൈവിക അനുഗ്രഹങ്ങളെ ഇരട്ടി ഊർജത്തോടുകൂടി പ്രാപിക്കാനുള്ള നിമിഷം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവം അനശ്വരനാണ്, മനുഷ്യൻ നശ്വരനാണ്. ഈ ചിന്തയെ നമുക്ക് വീണ്ടും നമ്മളോട് ബോധ്യപ്പെടുത്താനുള്ള നിമിഷമാണ് ദൈവശാസ്ത്ര അർത്ഥത്തിൽ ഇതിന്റെ ആശയം. മനഃശാസ്ത്ര വിഷയത്തിലേക്ക് ഇതിനെ ഒന്ന് കൂട്ടിച്ചേർത്താൽ നമ്മുടെ ഇന്ദ്രിയങ്ങൾ എപ്പോഴും ലോകത്തോട് ബന്ധിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് സെൻസ് ഓർഗനെ കുറിച്ച് അതിന്റെ സിമ്പിൾ ഡെഫിനിഷൻ മനഃശാസ്ത്രത്തിലായാലും അല്ലെങ്കിൽ ഒരു ജീവശാസ്ത്രത്തിലായാലും അതിന് പെട്ടെന്ന് കോമൺ ആയിട്ട് പറയാൻ പറ്റുന്നത് സെൻസ് ഓർഗൻസ് ആർ ദ ഗേറ്റ് വേസ് ഓഫ് നോളജ്. ഈ ലോകത്തിന് ലോകമാകുന്ന അറിവിന്റെ നന്മയിലേക്ക്, അത് ആധ്യാത്മികമാകാം, ഭൗതികമാകാം, മാനസികമാകാം, ഏത് പശ്ചാത്തലത്തിലും ലോകത്തിലെ സകല കാര്യങ്ങളും ഗ്രഹിക്കാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാതായനങ്ങൾ, കവാടങ്ങളാണ് യഥാർത്ഥത്തിൽ ഇന്ദ്രിയങ്ങൾ. ഈ ഇന്ദ്രിയങ്ങളെ നമ്മുടെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ദൈവത്തിങ്കിലേക്ക് വീണ്ടും ബന്ധിപ്പിക്കുവാൻ ലഭിക്കുന്ന അവസരമാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പുകാലം. വീണ്ടും മനഃശാസ്ത്ര പശ്ചാത്തലത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കി ഈശ്വര ചിന്തയെ പുനഃപ്രതിഷ്ഠിക്കാനുള്ള സമയം ഇതിലൂടെ നമുക്ക് ലഭിക്കപ്പെടുകയാണ്. വീണ്ടും സാമൂഹിക ശാസ്ത്ര പശ്ചാത്തലത്തിൽ അവരതിനെ വിവർത്തിക്കുന്നത് നോമ്പുകാലത്തിന്റെ പ്രസക്തി സമസൃഷ്ടികളോട് സഹാനുഭൂതി തോന്നേണ്ടുന്ന സമയമാണ്. അതുകൊണ്ടാണ് ആകെ എനിക്ക് തോന്നുന്നു നമ്മുടെ ആധ്യാത്മിക സംഘടനകളിൽ ഈ ഒരൊറ്റ ഉത്തരവാദിത്വം സ്ത്രീ സമാജത്തിന് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ രീതിയിലും അതീതന്മാരാണ്. ഉപവസിക്കുന്ന അതുമൂലം നമ്മൾ മിച്ചം വെക്കുന്ന ഭക്ഷണത്തിനുള്ള ചെലവ് മറ്റുള്ളവർക്ക് വേണ്ടി വിനിയോഗം ചെയ്യുവാൻ സഭ ആകെ നിർദ്ദേശിക്കുന്ന ഒരേ ഒരു ഭക്ത സംഘടന, ആധ്യാത്മിക സംഘടന യഥാർത്ഥത്തിൽ സ്ത്രീ സമാജമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സ്ത്രീ സമാജത്തെക്കാളും എല്ലാ സംഘടനകളിലും ഇത് ചെറുപ്പം മുതലേ പരിശീലിപ്പിക്കേണ്ടതാണെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട്. ഒപ്പം അയൽക്കാരനോടും സഹോദരനോടും രമ്യപ്പെടാൻ ഉള്ള അനുഗ്രഹിക്കപ്പെട്ട നിമിഷമാണ് നോമ്പുകാലം. അതിന്റെ പ്രതീകാത്മകമായ ചിന്തയാണ് നോമ്പുകാലം തുടങ്ങുന്ന സന്ധ്യാപ്രാർത്ഥനയോട് ചേർന്നോ അല്ലെങ്കിൽ ആദ്യ ദിവസത്തെ ഉച്ച നമസ്കാരത്തോട് ചേർന്നോ നമ്മൾ ശുശ്രൂഷ നടത്തി. എന്താ ശുശ്രൂഷ? ശുഭുക്കോനോ ശുശ്രൂഷ. അപ്പോൾ ഞാൻ എന്റെ പള്ളിയിലും മുമ്പിരുന്ന പള്ളിയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, മുഖം മുഖത്തോട് നോക്കി വേണം ഇത് ചെയ്യാൻ. പക്ഷേ ഞാൻ ഇപ്പോഴിരുന്ന പള്ളിയിൽ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കാൻ സമയമെടുത്തില്ല. മുമ്പിരുന്ന പള്ളിയിലൊക്കെ വെറുതെ എങ്കിലും ഒരു നോട്ടം നോക്കിയപ്പോൾ ചിലരൊക്കെ ഒരു വിരളുകൊണ്ട് സമാധാനം കൊടുത്തവരെ ഞാൻ കണ്ടു. ചിലര് ഒരാളെ ഓവർടേക്ക് ചെയ്ത് അടുത്ത ആളിനോട് മാറിപ്പോയി. കുറച്ച് പേര് ഒരു മൂന്നാലെണ്ണം കൊടുത്തു കഴിഞ്ഞപ്പം കൈ ഇങ്ങനെ പൊക്കി കാണിച്ചിട്ട് പറഞ്ഞു, എല്ലാം ഓക്കെ, ഇനി പിന്നെ കാണാം. അതായത് സമയക്കുറവ് കൊണ്ട് മാത്രമല്ല, മനുഷ്യനോട് രമ്യപ്പെടണമെങ്കിൽ മനസ്സിനും കൂടെ ഒരു താഴ്മയുണ്ടാകണം. ഈ ഒരു പരിശീലനം നേടാൻ ദൈവം നമുക്ക് നൽകുന്ന അവസരമാണ് അർത്ഥത്തിൽ ഈ നോമ്പുകാലം. വീണ്ടും മറ്റുള്ളവനെ വലിയവനെന്നെണ്ണുവാൻ, നമ്മൾ നോക്കുമ്പം നമ്മുടെ ചുറ്റും ഇരിക്കുന്നവരൊക്കെ കുറവുള്ളവരാ, കുഴപ്പക്കാരാ മൊത്തം. അതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ മുമ്പ് ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, നോമ്പുകാലത്തിൽ അന്നല്ല എപ്പോ പ്രാർത്ഥിച്ചാലും
നമ്മള് ശ്രദ്ധിക്കുന്നത് അടുത്ത് നിൽക്കുന്നതും പ്രാർത്ഥിക്കുന്നുണ്ടോ? അപ്പൊ ഞാനും രാജേഷ് അച്ഛനും ഇന്ന് ഈ മീറ്റിംഗിൽ ദൃശ്യമായിട്ട് എനിക്ക് കാണാം അച്ഛനെ. അപ്പൊ ഞങ്ങൾ രണ്ടും കൂടെ കുറച്ചുകൂടെ കഴിയുമ്പോൾ കുമ്പിടാൻ പോവാം. അപ്പൊ കുമ്പിടാൻ പോകുമ്പോ എന്റെ ശ്രദ്ധയെല്ലാം രാജേഷ് അച്ഛൻ കൃത്യമായിട്ടാണോ കുമ്പിടുന്നത്? അതാ എന്റെ തുടക്കം മുതലുള്ള ചിന്ത. അതാ രാജേഷ് അച്ഛൻ അത്ര ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറച്ചുകൂടെ നന്മയുള്ള അച്ഛനാ. അപ്പൊ എന്റെ ബലഹീനതയിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് തിരുമേനി പ്രാർത്ഥിക്കുന്നുണ്ടോ, ഫിലിപ്പോസ് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, സന്തോഷ് അച്ഛൻ പ്രാർത്ഥിക്കുന്നുണ്ടോ, ഇപ്പൊ വന്നിരിക്കുന്നവരൊക്കെ കുരിശു വരയ്ക്കുന്നുണ്ടോ. അതുകൊണ്ടാണ് ഇത് ഇതിനെ ഓവർകം ചെയ്യാനാണ് ചിലപ്പോഴെങ്കിലും നാട്ടിൽ നമ്മൾ ബസ്സിലൂടെ യാത്ര ചെയ്യുമ്പോൾ വഴിയോരങ്ങളിൽ കുരിശടികൾ കാണാറുണ്ട്. അപ്പൊ ഭക്തി പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ചിലത് പൈസ ദൈവത്തിന് എറിഞ്ഞു കൊടുക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരെ ഇറങ്ങി ഇറ്റത്ത് പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ഇതുകൊണ്ടാണ് അവിടെ ഒരു തുണി കെട്ടിയേക്കുന്നത്, കാര്യം പൈസ ഇനി പിടിക്കാൻ വേണ്ടിയാ. അപ്പൊ അത് നമ്മൾ ഉപയോഗിച്ച മാനുഷിക ബുദ്ധിയാ. എന്നാൽ ചിലരൊക്കെ ആ ബസ്സിൽ ഇരിക്കുമ്പോൾ തന്നെ നല്ല വെൽഡ് ചെയ്ത രീതിയിലൊരു കുരിശ് വരയ്ക്കും. ഒട്ടും വളമൊന്നും ഇല്ലാത്തൊരു കുരിശ് വരച്ചിട്ട് അടുത്തിരിക്കുന്ന നമ്മളെ നോക്കും. അപ്പൊ ഞാനും ഒരു യാത്രയിൽ ഇങ്ങനെ അടുത്തിരിക്കുന്നവൻ കുരിശ് വരച്ചു, ഞാൻ അന്നേരം കുരിശ് വരയ്ക്കാൻ പറ്റിയില്ല. അപ്പം എന്നെ അടിമുടി നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു, അച്ഛ കുരിശടി കണ്ടിട്ട് എന്താ അച്ഛൻ കുരിശ് വരയ്ക്കാത്തത്? അപ്പൊ അവന്റെ ഭക്തിയുടെ അളവ് പോൽ ഞാൻ കുരിശടി കാണുമ്പോൾ കുരിശ് വരയ്ക്കുമെന്നുള്ളതാ. ചിലരുടെ അളവ് പോൽ പ്രാർത്ഥിച്ചു. ഇപ്പൊ ഒരിക്കൽ ഞാൻ കുവൈറ്റിലൊരു യാത്ര നടത്തിയപ്പോൾ അവിടെ കൊച്ചുങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം. എന്തോ സംസാരത്തിന്റെ ഇടയിൽ ഒരു കൊച്ചു പ്രാർത്ഥിച്ചു, ഞാൻ അന്നേരം കുരിശ് വരച്ചില്ല. ഭക്ഷണം കഴിഞ്ഞപ്പോ കൊച്ചെന്നെ മുൾമനയുടെ ക്വസ്റ്റ്യൻ മാർക്കിൽ നിർത്തിയിട്ട് ചോദിച്ചു, അന്ന് ഞാൻ ചെമ്മാച്ചനായിരുന്നു, ചെമ്മാച്ചൻ ഈ ക്ലാസ്സൊക്കെ എടുത്തു, ഞങ്ങളെല്ലാം പഠിച്ചു, പക്ഷെ ചെമ്മാച്ചൻ കുരിശ് വരച്ചില്ല. അപ്പൊ നമ്മുടെ എല്ലാ ആധ്യാത്മിക അളവുകോൽ എന്തെന്ന് ചോദിച്ചാൽ അവരവൻ ചെയ്യുന്നതൊക്കെ ശരിയും അവരൻ ചെയ്യുന്നത് തെറ്റുമാണെന്ന് യാതൊരു മടിയുമില്ലാതെ ന്യായം വിധിക്കുവാൻ നമ്മൾ ഇഷ്ടപ്പെടും. ക്ഷമിക്കാൻ ആർക്കും ഇഷ്ടമല്ല, പൊറുക്കാൻ ആർക്കും ഇഷ്ടമല്ല. അത് സഭയിലുടനീളം മനുഷ്യ സമൂഹത്തിൽ ഉടനീളം കണ്ടുവരുന്ന ഒരു പ്രവണതയാണെങ്കിൽ ഈ വിഷയങ്ങളെ എല്ലാം കൂടെ ഉൾപ്പെടുത്തി മോശം ചെയ്തൊരു ചെറിയ സംഭവം മാത്രം തുടർന്ന് പറഞ്ഞാൽ എന്റെ പ്രസംഗത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരികയാണ്. മോശ എന്ന് പറയുന്ന മനുഷ്യനെ ദൈവം തമ്പുരാൻ അനുഗ്രഹീതമായ ഒരു കർമ്മ പദ്ധതിയിലേക്ക് വിളിക്കുക. ഇത് എന്തിനെന്ന് ചോദിച്ചാൽ ഇസ്രായേൽ മക്കളെ കൊണ്ടുചെന്ന് കനാനിൽ എത്തിക്കാൻ വേണ്ടിയാണെന്ന് നമ്മളൊക്കെ സൺഡേ സ്കൂളിൽ പഠിച്ചേക്കുന്ന ഒരു ലീഡറെ വേണമായിരുന്നു. അല്ല, അതിനപ്പുറം ഒത്തിരി ആശയങ്ങളുണ്ട്. മാതൃകയുള്ള ഒരു സമൂഹമായിട്ട് ഇസ്രായേൽ മക്കൾ വളരണം. ഇതൊന്നാമത്തെ ചിന്ത. രണ്ട്, നിഷ്ഠയോടുകൂടി ഒരു ജീവിതക്രമത്തിന്റെ അനുയായികളായിട്ട് ദൈവജനം മാറ്റപ്പെടണം. മൂന്ന്, അനുസരണം നിശ്ചയമായും ദൈവത്തോട് ഉണ്ടായിരിക്കണം, എങ്കിലെ കുടുംബത്തിലും അനുസരണം ഉണ്ടാകും. ഭക്തി ജീവിതം പരിശീലിക്കുവാനും പഠിക്കുവാനുമുള്ള അവസരമായിട്ട് ദൈവം മോശയെ തെരഞ്ഞെടുക്കുകയാണ്. അതും കഴിഞ്ഞു, 200,000 വരുന്ന മനുഷ്യർ ഗോത്രം ഗോത്രമായി ഈ മനുഷ്യനോട് കൂടെ യാത്ര ചെയ്യുമ്പോൾ പിറുപിറുപ്പിന്റെ സന്ദർഭങ്ങൾ ഏറെ ഉണ്ടെങ്കിലും അവരുടെ പിറുപിറുപ്പിനെ മാറ്റി ദൈവസ്നേഹം അവരെ പഠിപ്പിക്കുവാനും വിക്കനായ മനുഷ്യൻ, വെള്ളത്തിൽ നിന്ന് എടുക്കപ്പെട്ടവനെന്ന അർത്ഥമുള്ള മോശ, അനുഗ്രഹീതമായ ഒരു കർമ്മ പദ്ധതിയിലേക്ക് വിളിച്ച് വേർതിരിക്കപ്പെടുമ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ന് മൊബൈൽ ഫോൺ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ദൈവം മോശയ്ക്ക് കൊടുത്തൊരു ഉപകരണമാ. എന്താ വടി? നമുക്കും ഇതുപോലെയാ. ചെറുപ്പത്തിൽ ട്യൂഷന് പോകാൻ നേരം അമ്മ ഇതാദ്യം തരുന്നേ, മോനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം. പക്ഷെ അമ്മയോട് മാത്രം നമുക്ക് ആവശ്യമില്ല, ലോകത്ത് ഒരുപാട് പേരോട് നമുക്ക് ആവശ്യമുള്ളത് കൊണ്ട് അതൊക്കെ നമ്മൾ നടത്തും. ഞാനും ഇവിടെ വന്നിട്ട് ഏറ്റവും കുറച്ച് വിളിക്കുന്നത് എന്റെ അമ്മയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടെന്ന് ചോദിച്ചാൽ എന്റെ അമ്മയോട് തന്നെയാണെന്ന് ഞാൻ ഉറക്കെ പറയും. പക്ഷെ വിളിക്കുമ്പോൾ നമ്മൾ രണ്ടു മൂന്ന് വരി കഴിയുമ്പോൾ പിന്നെ ഒന്നും പറയാനില്ല. അതേസമയം ഇഷ്ടമുള്ള മനുഷ്യരോടോ എത്ര മണിക്കൂർ സംസാരിച്ചിട്ടോ അതിന്റെ ബാറ്ററി ചെവി കൂടെ പഴിപ്പിച്ചെങ്കിലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾ സംസാരിക്കുക. ഇത് വികലമായ രാഷ്ട്രീയത്തിന്റെ പിൻബലത്തിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു രംഗമാണ്. എന്നാൽ ഈ 200,000 പേരെയും നനനയിപ്പിച്ചുകൊണ്ട് കനാനിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം അനുഗ്രഹീതമായ ഒരു കർമ്മ പദ്ധതിയുടെ തുടക്കം കുറിക്കുന്നത് ഫറവോന്റെ അടിമത്വത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടി മോശയ്ക്കൊരു ആഹ്വാനം കൊടുക്കുകയാണ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞത് മൊബൈൽ ഫോണും കയ്യിലിരിക്കുന്ന മോശയ്ക്ക് കൊടുത്തതായ വടിയും തമ്മിൽ ചെറിയ താരതമ്യം കൂടെ ആവശ്യമുണ്ട്. ഈ വടി എപ്പോഴൊക്കെയാ ഉപയോഗിച്ചത്? നമ്മൾ മൊബൈൽ എപ്പോഴൊക്കെയാ ഉപയോഗിക്കുന്നത്? വടി അത്യാവശ്യ ഘട്ടത്തിൽ ദൈവത്തിന്റെ കൃപ എനിക്ക് ആവശ്യമാണെന്നുള്ള ബോധ്യം മോശയെ ഭരിക്കുമ്പോഴും അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി സാധിപ്പിച്ചെടുക്കുവാനുള്ള സന്ദർഭത്തിൽ പ്രാർത്ഥനയുടെ ആത്മബലത്തിൽ ഉറയ്ക്കുവാനും അടിയുറയ്ക്കുവാനും ദൈവം തമ്പുരാന്റെ കൃപ കൊണ്ട് നിറയുവാനും ഒക്കെ ആവശ്യമായ സന്ദർഭത്തിൽ ഈ വടി മോശം ഉയർത്തുകയാണ് നമ്മളെപ്പോഴൊക്കെ ഉപയോഗിക്കുന്നത്. അതിന് യാതൊരു ബന്ധവും ഇല്ല. ഏതൊക്കെ സമയത്ത് വേണമെങ്കിലും നമ്മൾ ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതിന് റേഡിയേഷൻ എന്നല്ല, ക്യാൻസർ എന്നല്ല, ഇത് ചാർജ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ചത്തുപോകുമെന്ന് പറഞ്ഞാലും എനിക്കും അതിന് യാതൊരു മടിയുമില്ല. ഇന്നത്തെ യൗവനക്കാരെ കുറിച്ച് കേരളത്തിൽ ഒരു മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഇന്നത്തെ യൗവനക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം കട്ടിലിനോട് ചേർന്ന് മൊബൈൽ ചാർജ് ചെയ്യാനുള്ള പ്ലഗിന്റെ സോക്കറ്റ് ഇല്ല എന്നതാണ് എന്ന് അദ്ദേഹം വളരെ സരസമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ എനിക്ക് ആദ്യം ചിരി തോന്നി. പക്ഷെ അത് ഗൗരവമായി പറയേണ്ട കാര്യമാണ്, ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് ബാക്കി എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഈ മൊബൈൽ കൊണ്ട് തന്നെ തീർക്കുവാനായിട്ട് ഇഷ്ടപ്പെടുമ്പോൾ, ഈ മോശം എന്ന് പറയുന്ന മനുഷ്യൻ പ്രതിസന്ധി വരുമ്പോഴും പ്രാർത്ഥനയുടെ വീര്യം കൂട്ടുവാനും ദൈവത്തോടുള്ള ബന്ധം ഇരട്ടിയാക്കുവാനുമുള്ള സന്ദർഭങ്ങളിൽ മാത്രമേ വടി ഉപയോഗിക്കുന്നുള്ളൂ. ഉദാഹരണം നമുക്ക് തന്നെ അറിയാം, അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഈ മോശം ക്ഷമയോടുകൂടി ഉള്ള ചില കാത്തിരിപ്പിന്റെ ദിവസങ്ങളുടെ ഒടുവിലാണ് ദൈവം നമ്പുരാന്റെ കൃപ കൊണ്ട് നിറയ്ക്കുന്നത്. ഈ ക്ഷമയാണ് യഥാർത്ഥത്തിൽ നോമ്പുകാലം. ഈ ക്ഷമയുടെ പരിശീലനമാണ് നോമ്പും ഉപവാസത്തിലൂടെ നമ്മൾ പരിശീലിക്കേണ്ടത്. 6 ദിവസങ്ങൾ ഈ സീനായ്മലയുടെ താഴ്വാരത്തിൽ മോശ ഇരിക്കുകയാണ്. സീനായ്മലയെ കുറിച്ചും 1-2 വാക്കുകൾ നമുക്ക് പഠിക്കുവാനും ഓർമ്മപ്പെടുത്തുവാനും ഉണ്ട്. സീനായ്മല എന്ന് പറഞ്ഞാൽ ഈജിപ്തിന് കിഴക്കായി, അല്ലെങ്കിൽ പണ്ട് കാലത്ത് സ്വിയസ് കനാൽ പണിയുന്നതിന് മുമ്പ്, സ്വിയസ് കനാൽ നമ്മൾ ചരിത്ര പുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട്, മനുഷ്യനിർമ്മിതമായ ഏറ്റവും വലിയൊരു കനാലാണ്. ഈജിപ്തിലെ ഫറവോന്മാരുടെ കാലഘട്ടത്തിൽ അതിനുശേഷം പണിയപ്പെട്ടു എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നു. കപ്പലിന്റെ ഗതാഗതത്തിന് വേണ്ടി പണിയപ്പെട്ടതാണ്. $10,000 അതുവഴി ഒരു കപ്പൽ ഒരു വശത്തോട്ടോ മറ്റൊരു വശത്തോട്ടോ കടന്നു പോകണമെങ്കിൽ ഇന്നും അതിന് പകുതി അല്ലെങ്കിൽ ഫീസായിട്ട് കൊടുക്കേണ്ടിയിരിക്കുന്നത്. ഇതിനോട് ചേർന്നുള്ള 60,000 ചതുരശ്ര കിലോമീറ്റർ പരന്നു കിടക്കുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 7,500 പരം ഉയർച്ചയുള്ള ഒരു വലിയ പീഠഭൂമി, ഒരു വലിയ ഉയർന്ന സ്ഥലമാണ് സീനായ് പർവ്വതം. ഈ സീനായ് പർവ്വതത്തിന്റെ താഴ്വാരം ഹോറേബ്, അവിടെ നിന്ന് അഹറോനോടും ഇസ്രായേൽ മക്കളോടും വലിയ ഒരു നയപ്രഖ്യാപന പ്രസംഗം മോശ നടത്തി കഴിഞ്ഞിട്ട്, ഞാൻ ദൈവത്തിന്റെ തേജസ് സ്വീകരിക്കുവാൻ ദൈവം പറഞ്ഞതനുസരിച്ച് ഈ മലയുടെ മുകളിലേക്ക് പോകാൻ പോവുകയാണ്. അതിന് ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം 24:12 പിന്നെ യഹോവ മോശയോട്, നീ എന്റെ അടുക്കൽ പർവ്വതത്തിൽ കയറി വന്ന് അവിടെ ഇരിക്കുക, ഞാൻ നിനക്ക് കൽപ്പലകകളും നീ അവരെ ഉപദേശിക്കേണ്ടതിന് ഞാൻ എഴുതിയ ന്യായപ്രമാണവും കൽപ്പലകളും തരുമെന്ന് അരുളി ചെയ്തു. അങ്ങനെ മോശയും അവന്റെ ശുശ്രൂഷക്കാരായ യോശുവയും എഴുന്നേറ്റു, മോശ ദൈവത്തിന്റെ പർവ്വതത്തിലേക്ക് കയറി. ഇങ്ങനെ തുടർച്ചയായിട്ട് വായിക്കുമ്പോൾ അതിന്റെ പല ഭാഗങ്ങളും ആവർത്തന പുസ്തകത്തിൽ നമുക്ക് പുനർവായിക്കുവാനായിട്ട് വേദപുസ്തകത്തിലൂടെ ലഭ്യമാകുന്നുമുണ്ട്. ഈ സംഭവം കഴിഞ്ഞു, 6 ദിവസം കാത്തിരുന്നു. 7-ാം ദിവസമാണ് ദൈവം തമ്പുരാൻ പറഞ്ഞത് പർവ്വതത്തിന്റെ മുകളിലേക്ക് വരാൻ. നമ്മളും 6 ദിവസത്തെ ആഴ്ചവട്ടം പൂർത്തീകരിച്ച് 7-ാം ദിവസം എവിടേക്കാ ദൈവം വിളിക്കുന്നത്? പള്ളിയിലേക്ക് വിളിക്കുക. പക്ഷെ ആ സമയം നമുക്ക് സമയമുണ്ടോ? ഇല്ല. ഈ 6 ദിവസവും നമ്മൾ ഒരുപാട് കാര്യക്രമങ്ങൾ മുൻഗണനാക്രമത്തിൽ ചെയ്യുമ്പോൾ മടുപ്പുള്ളതും മടിയുള്ളതുമായ ഒരേ ഒരു ദിവസം ചിലർക്കെങ്കിലും ഞായറാഴ്ചയായിട്ട് മാറുമ്പോൾ മോശയെ ആദ്യം ദൈവം പരിശീലിപ്പിക്കുന്നത് 6 ദിവസം അവനവന്റെ കാര്യങ്ങൾ ശ്രദ്ധാപൂർവം ദൈവനിശ്ചയത്തിൽ ചെയ്തു കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുന്ന ദിവസമായ 7-ാം ദിവസം ദൈവം നിന്നെ വിളിക്കും. ആ വിളി കേൾക്കാൻ ദൈവാലയത്തിലേക്ക് ഞാനും നിങ്ങളും കടപ്പെട്ട ദിവസമാണ് ഞായറാഴ്ച ദിവസം. ഈ അനുഭവം പങ്കുവെച്ച് അവിടെ ചെന്നു, മേഘം കൊണ്ടും ദൈവത്തിന്റെ തേജസ്സും കൊണ്ടും മോശയെ മൂടിക്കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള 40 ദിവസത്തെ കുറിച്ച് വ്യക്തമായ ഒരു ധാരണ വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. എങ്ങനെയെന്ന് ചോദിച്ചാൽ, ആ 40 ദിവസത്തെ കുറിച്ച് വേദപുസ്തകത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, മോശയോ മേഘത്തിന്റെ നടുവിൽ പർവ്വതത്തിൽ കയറി, മോശ 40 പകലും 40 രാവും പർവ്വതത്തിൽ ആയിരുന്നു. പുറപ്പാട് പുസ്തകം 24:18 ഈ 40 ദിവസവും നമ്മളെക്കാൾ കഠിനമായൊരു നോമ്പുകാലത്തിലായിരുന്നു. 40 ദിവസവും ഭക്ഷണ പദാർത്ഥങ്ങളോ പാനീയമോ ഭക്ഷിക്കാൻ മോശയ്ക്ക് അവസരം ദൈവം കൊടുക്കാമായിരിക്കുമെങ്കിലും അങ്ങനെ ഭക്ഷിച്ചതായിട്ട് പറയുന്നില്ല. ആഹാരത്തെ കുറിച്ച് ചിന്തയില്ലാതെ ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് മാത്രം ചിന്തിച്ച മനുഷ്യനായ മോശ ഈ ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ വിസ്മരിച്ചു പോയ ഒരു സംഭവമായിട്ട് അതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലും ഗിരിപ്രഭാഷണത്തിന്റെ പശ്ചാത്തലം പഠിക്കുമ്പോൾ ഗലീലയിലേക്ക് അഭിമുഖമായി കിടക്കുന്ന മലഞ്ചെരിവിൽ ദൈവം തമ്പുരാന്റെ വാക്കിനെ കാതോർത്തിരിക്കുന്ന ജനം 3 ദിവസമായിട്ടും വിശക്കുന്നില്ല, പശിക്കുന്നില്ല. പക്ഷെ ഇന്നത്തെ പണ്ട് ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ വല്യമ്മച്ചമാരും വല്യപ്പച്ചന്മാരും നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് പള്ളിയിൽ പോകുമ്പോൾ വിശുദ്ധ കുർബാന കഴിഞ്ഞ് വീട്ടിൽ വരുന്നത് വരെയും കൊച്ചുങ്ങൾ ആരും തളർന്നു വീണിട്ടില്ല, ആരും മരിച്ചിട്ടുമില്ല. പക്ഷെ ഇന്നത്തെ പുതിയ തലമുറയിൽ ന്യൂ ജനറേഷൻ അമ്മമാര് ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം പള്ളിയിലേക്ക് കൊണ്ടുവരുന്നു. അത് കാർപ്പറ്റിൽ ചീത്തയാക്കുമെന്ന് ചില വൈദികരെങ്കിലും നിഷ്കർഷ പറയുമ്പോൾ, കാർപ്പറ്റ് ചീത്തയായാൽ നമുക്ക് വീണ്ടും വാങ്ങിക്കാം, പക്ഷേ ജീവിതം നശിച്ചു പോയാൽ അത് വീണ്ടും വാങ്ങിക്കാൻ പറ്റുന്നതല്ല. വ്യക്തിത്വം നശിച്ചു പോയാൽ കാർപ്പറ്റ് വാങ്ങിക്കുന്ന ലാഘവത്തോടുകൂടി വ്യക്തിത്വം നമുക്ക് ലഭ്യമാകുകയില്ല. ഇന്ന് കുഞ്ഞുങ്ങൾ തളർന്നു പോകും എന്ന് പറഞ്ഞ് പഠിപ്പിക്കാൻ അമ്മമാർക്കും അപ്പന്മാർക്കും യാതൊരു മടിയുമില്ല എങ്കിൽ മോശം 40 ദിവസമാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പുകാലം പിന്നിട്ടത്. വളരെ പവിത്രവും തീക്ഷ്ണവും ദൈവത്തെ കാണാനും ദൈവത്തോട് സംസർഗം ചെയ്യുവാനുള്ള ഒരു ഭക്തി നമ്മൾ ചിന്തിക്കണം. വിക്കനായ ഒരു മനുഷ്യനാണ്, ആകെ അറിയാവുന്ന ഒരു കുലത്തൊഴിൽ ആടിനെ മേയ്ക്കുവാൻ, കൊട്ടാരത്തിലൊക്കെ പിറക്കാൻ അല്ലെങ്കിൽ ജനിക്കാനും ജീവിക്കാനും കുറച്ചവസരം ലഭിക്കപ്പെട്ടെങ്കിലും പിന്നീട് പ്രതിസന്ധിയുടെ കാലഘട്ടത്തിലൂടെ കടന്നുപോയ മനുഷ്യൻ, ജീവിതത്തിന്റെ വലിയ പാണ്ഡിത്യം ഒന്നും വിദ്യാഭ്യാസത്തിലൂടെ നേടാത്ത മനുഷ്യൻ ദൈവത്തെയാണ് കാണാൻ പോയത്. നമ്മൾ ലോകത്തിലെ ഒരുപാട് വിജ്ഞാനം മനസ്സിലാക്കി വരാം, വായനയുടെ പരപ്പിലൂടെ ഒരുപാട് ആശയങ്ങൾ പഠിച്ചു വരാം, ഗൂഗിൾ സെർച്ചിലൂടെ ധാരാളം കാര്യങ്ങൾ വിരൽത്തുമ്പിലൂടെ കണ്ടുപിടിക്കുന്നവരാ. പക്ഷേ ദൈവത്തെ കാണാൻ മോശയുടെ ആഗ്രഹവും നമ്മുടെ ആഗ്രഹവും കൂടെ വെച്ച് പുലർത്തിയാൽ അത് നെഗ്ലജിബിൾ എമൗണ്ട് ആണെന്ന് ഞാൻ എന്നെ വിലയിരുത്താറുണ്ട് പലപ്പോഴും. അത്ര തീക്ഷ്ണമായ ഗൗരവമേറിയ ഒരു ആഗ്രഹം മോശ മനസ്സിൽ സൂക്ഷിച്ചപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പർവ്വതത്തിന്റെ മുകളിൽ 2 പ്രാവശ്യം കയറി. ഞാന് 10 വർഷം മുമ്പ് ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറുവാൻ ദൈവം എനിക്കൊരു ഭാഗ്യം തന്നു. ദോഹയിൽ ഉള്ള യുവജന പ്രസ്ഥാന അംഗങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കെടുത്തപ്പോൾ രാവിലെ 3 മണിക്ക് യാത്ര തിരിച്ചാൽ ഏകദേശം ഒരു 7 മണിയോടുകൂടിയ ബന്ധപ്പെട്ട് ഇതിന്റെ മുകളിൽ വരെ ചെന്ന്, അവിടെ ചെന്നാൽ നമുക്ക് പരസ്പരം കാണാൻ പറ്റത്തില്ല. പക്ഷെ അവിടെ ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയുടെ ഒരു ചെറിയ ദേവാലയമുണ്ട്. ആ ദേവാലയത്തിന്റെ അകത്ത് മോശയുടെ ഒരു ചിത്രമുണ്ട്. നമ്മൾക്ക് കാണാൻ ഗൂഗിൾ സെർച്ച് ചെയ്യാൻ പറ്റിയാൽ പറ്റാത്തതിനപ്പുറമായ ഒരു വലിയ ചിത്രം. ആ ചിത്രത്തെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു അനുഭൂതി നമുക്ക് അവിടെ പങ്കുവെക്കാൻ പറ്റും. അവിടെ കയറി പോകുമ്പോൾ ആകെ 2 വഴിയാണുള്ളത്. അതിലൊരു വഴിയിൽ നമ്മളോടൊപ്പം അവിടുത്തെ ഗ്രാമവാസികൾ നമ്മൾക്ക് ഒരു ഗൈഡായിട്ട് മുന്നോട്ട് കടന്നു വരും. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ പലപ്പോഴും വഴി തെറ്റാൻ സാധ്യതയുണ്ട്. അവിടെ ആകെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരേ ഒരു ചെടി ഹോറേബിന്റെ താഴ്വാരത്തിൽ കാണുന്ന ബേണിംഗ് ബുഷ്. അത് ആ ചെടിയുടെ പ്രത്യേകതയാ പറഞ്ഞേക്കുന്നല്ല, ചെടിയുടെ പേരങ്ങനെയല്ല. പക്ഷേ ആദ്യം പോയപ്പോൾ നമ്മുടെ മലയാളികളായ സ്ത്രീകൾ ഏത് ചെടി കണ്ടാലും എന്ത് ചെയ്യും, അത് ആരും കാണാതെ ബാഗിനകത്ത് വെക്കുന്ന ഒരു പതിവുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബേണിംഗ് ബുഷ്. അതോടൊപ്പം തന്നെ അകത്ത് മുൾച്ചെടിയാണെന്ന് വേദപുസ്തകം ചെറുപ്പം മുതലേ പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതൊന്നും വകവെക്കാതെ ഗൈഡിന്റെ നോട്ടം ഒന്ന് പിൻവലിച്ചപ്പോൾ 2 കൈയും കൊണ്ട് ഇത് കൃത്യമായിട്ട് വലിച്ചൊടിക്കുകയും രക്തം ഊറി വരുന്ന കൈയോടുകൂടി നിൽക്കുന്ന കാഴ്ച ഇപ്പോഴുണ്ട്. കാര്യം ഇതെന്തിനാന്ന് ചോദിച്ചാൽ, നാട്ടിൽ ചെങ്ങന്നൂരും തിരുവല്ലയും കൊണ്ട് കുഴിച്ചു വെച്ച് മോശ ഇവിടെ പണ്ട് വന്നു പറഞ്ഞ് അവിടെ ഒരു വഞ്ചി വെക്കാൻ വേണ്ടിയാ. അപ്പൊ ഇതൊക്കെ നമ്മൾ നിർഭാഗ്യവശമായ കാര്യങ്ങളാണെങ്കിൽ തന്നെയും ഈ വിഷയത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ മോശ എന്ന് പറയുന്ന മനുഷ്യൻ ക്ഷമയോടുകൂടി ആദ്യത്തെ 6 ദിവസം കാത്തിരുന്നു. 7-ാം ദിവസം ദൈവത്തിന്റെ വിളി കേട്ടു. അതിനുശേഷം 40 രാവും പകലും ദൈവത്തിന്റെ തേജസ്സിന്റെ മധ്യത്ത് ഭക്ഷണപാനീയങ്ങളെ വെടിഞ്ഞ് ദൈവകൃപയ്ക്ക് വേണ്ടി അചഞ്ചലമായ തന്റെ ഭക്തി പ്രകടിപ്പിച്ചപ്പോഴാണ് വലിയവനായ ദൈവം ഇവിടെ വന്നത്. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ എത്ര ദിവസമാവും നമുക്കും? ഏകദേശം 47 ദിവസമായില്ലേ? ആ 47-ാം ദിവസമാണ് നമുക്കും എന്ത് വരുന്നത്? ഭക്തി വരുന്ന ദിവസമായ ദുഃഖവെള്ളിയാഴ്ച. പള്ളികളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്നത്, അതിപ്പോ സെന്റ് ഗ്രിഗോറിയസ് പള്ളി ആയാലും സെന്റ് പീറ്റേഴ്സ് ആയാലും സെന്റ് തോമസ് ആയാലും, സകല മനുഷ്യരും ക്രിസ്തുവിനെ കാണാൻ വരുന്ന ദിവസം ഈ 47-ാം ദിവസമാണ്. പക്ഷെ 3 ദിവസം കൂടെ കാത്തിരുന്നിട്ട് യേശുവിന്റെ ഉയർപ്പ് അത് അച്ഛനങ്ങ് നടത്തിക്കൂ. അതുകൊണ്ടാണ് ഉയർപ്പിന്റെ അന്ന് പള്ളികളിൽ ആള് കുറവാണ്. അതിനേക്കാൾ നിർഭാഗ്യകരമായിട്ട് ബേത്ലഹേമിൽ യേശു നമ്പുരാൻ മനുഷ്യാവതാരം ചെയ്യുന്ന ദിവസം മിക്ക പള്ളികളിലും ഗുഹയ്ക്കകത്തുള്ള ആളെ ഉള്ളായിരുന്നു. ആരൊക്കെയായിരുന്നു? ജോസഫും മറിയമും പാവം ആട്ടിടയന്മാരും വിദ്വാൻമാരും മാലാഖമാരും. ചില പള്ളികളെങ്കിലും ഇങ്ങനെ ആകെ പറയാറുണ്ട്. പക്ഷേ ക്രിസ്തു ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ച ദിവസം നമ്മളൊക്കെ ചെന്ന് ക്രിസ്തുവിനെ കാണാറുണ്ട്. ഹോസ്പിറ്റലിൽ ചെന്ന് കാണാൻ രോഗികളെ നമ്മൾ ഇഷ്ടപ്പെടാറുണ്ട്. പക്ഷെ ആ രോഗിക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ നമ്മൾ പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് നമ്മുടെ കൈ അയയാറില്ല, നമ്മുടെ മനസ്സ് അതിനുവേണ്ടി പാകപ്പെടാറില്ല. ഞാൻ ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരിക. മോശ ക്ഷമ പരിചയപ്പെട്ടു, ഒപ്പം ദൈവത്തോട് അനുസരണമുള്ളവനായി. ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ മോശയ്ക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇതിനെയൊക്കെ മാറ്റിവെച്ചിട്ട് ദൈവകൃപ എന്റെ ജീവിതത്തിൽ വലുതാണെന്ന് ചിന്തിച്ചപ്പോൾ അനുസരിക്കാൻ മോശ പഠിച്ചു. ഏറ്റവും ഒടുവിൽ വേദപുസ്തകം മോശയെ പരിചയപ്പെടുത്തുന്നത് ഈ നോമ്പിന്റെ പശ്ചാത്തലത്തിൽ സൂര്യശോഭയോടുകൂടി സൂര്യ തേജസ്സായി ദൈവ മനുഷ്യനായി മാറ്റപ്പെട്ട മോശ. അതുകൊണ്ടാണ് ആദ്യത്തെ യാത്രയിൽ തിരികെ വരുമ്പോൾ ഇസ്രായേൽ മക്കൾ താഴെ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി പുതിയൊരു ആരാധന രീതി പരിചയപ്പെട്ടപ്പോൾ അതിന്റെ ആരവം കേട്ട് കോപിസ്ഥനായ മോശ തന്റെ കയ്യിലിരിക്കുന്നത് ദൈവം തന്നതാണെന്ന് പോലും ചിന്തിക്കാതെ നിലത്തിട്ട കൽപ്പലക ഉടച്ചു കളഞ്ഞു. പക്ഷേ വാവിട്ട് നിലവിളിക്കുന്ന ഒരു മോശയെ ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ പോലെ ആ വേദപുസ്തകത്തിലെ സാഹിത്യ ഭാഷ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ കരഞ്ഞുകൊണ്ട് മോശ പറഞ്ഞത് ഇങ്ങനെയാണ്: ദൈവമേ, നീ എന്നോട് ക്ഷമിക്കണം. ഇതെന്നോട് ക്ഷമിക്കാതെ പോയാൽ ഒരു മനുഷ്യനും ഇതുവരെ പ്രാർത്ഥിക്കാൻ ധൈര്യം ലഭിക്കാത്തൊരു വലിയ പ്രാർത്ഥനയും കൂടെ മോശ പരിചയപ്പെടുത്തി. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേര് എന്നേക്കുമായി മാറ്റണമേ. നമ്മളൊക്കെയാണ് എന്ത് ചെയ്യും, ഇന്ന ഇന്ന ആൾക്കാരുടെ പേരൊക്കെ മാറ്റിയേക്കണം, പക്ഷെ എന്റെ പേര് എന്നാലും കുഴപ്പമില്ല, ഞാൻ അവിടെ എഴുതി വെച്ചേക്കണം. മോശ അതിലാണ് മാതൃക കാണിച്ചത്. ഈ മാതൃക ഉണ്ടാകാൻ കാരണം ഈ ക്ഷമയുടെ ശീലമാ, ഈ അനുസരണത്തിന്റെ പരിശീലനമാ, ദൈവകൃപയുടെ അനുഗ്രഹമാ. ആ ചിന്ത പങ്കുവെച്ച് മോശ രണ്ടാം പ്രാവശ്യവും കൽപ്പലകയുമായി തിരികെ മുകളിലേക്ക് കയറി ദൈവം പതിവ് പോലെ ദൈവത്തിന്റെ കൽപ്പന എഴുതി കൊടുത്തു. ന്യായപ്രമാണം ഉപദേശിച്ചു കൊടുത്തു, കൽപ്പലക എഴുതി കൊടുത്തു. രണ്ട് കാര്യങ്ങളുമുണ്ട്. തിരികെ വരുമ്പോൾ ആദ്യം തിരികെ വരുമ്പോൾ താഴെ നിൽക്കുന്ന മനുഷ്യന്റെ ആരവം മുകളിൽ നിൽക്കുന്ന മോശ കേട്ടുവെങ്കിൽ രണ്ടാം പ്രാവശ്യം മറ്റൊരു കാര്യമാണ് സംഭവിച്ചത്. മുകളിൽ നിൽക്കുന്ന മോശയെ താഴെ നിൽക്കുന്ന ജനം നഗ്ന നേത്രങ്ങൾ കൊണ്ട് കണ്ടു. കണ്ടപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? സൂര്യനെ പോലെ ശോഭിക്കുന്ന പ്രകാശം പരത്തുന്ന മോശയെ കണ്ടു. നമ്മളും ദേവാലയത്തിലെ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി പറയാറില്ലേ, ക്ഷീണിച്ചു പോയി, ഞാനിപ്പോ രണ്ടാഴ്ച നാട്ടിൽ പോയിട്ട് വന്നു പറഞ്ഞു, അച്ഛൻ മേലിഞ്ഞു പോയി, അച്ഛൻ കറുത്തുപോയി. അതാണ് നമ്മുടേതായ സംസാരശീലത്തിന്റെ ഭാഗം. എനിക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല, അത് പള്ളിക്കാരെന്നല്ല, എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ. നാട്ടിൽ ചെന്നപ്പോഴും പറഞ്ഞു അച്ഛൻ വെളുത്തുപോയി. അപ്പൊ ഇത് പറയാം, അന്ന് പറഞ്ഞില്ലെങ്കിൽ പിന്നെ രണ്ട് ചോദ്യം ഇതാണ്: എപ്പോഴാ വന്നത്, എപ്പോഴാ പോകുന്നത്? ഇതിപ്പോ ഞാൻ ഇനി പോകുമ്പോ അത് SMS കൊണ്ടുവരാൻ ഇരിക്കുക. ഇത് ചോദിക്കുന്നതിന് മുമ്പേ ആദ്യം ആരെ കാണുന്നോ അവർക്ക് അതങ്ങ് SMS ഇട്ട് കൊടുക്കുക. അപ്പൊ ചോദ്യം ഒഴിവാക്കാൻ വേണ്ടിയാ. ഇത് ഞാൻ പരിഹാസ സ്വയോടല്ല പറയുന്നത്. നമുക്ക് ഇതൊക്കെയാണ് നമ്മുടെ സംസാര വിഷയങ്ങളായിട്ട് കാണുന്നതെങ്കിൽ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ ഇന്നത്തെ ആരാധന ഒരു അനുഗ്രഹമായിരുന്നു? നമ്മൾ എപ്പോഴും നോക്കുന്നു അച്ഛന്റെ കാപ്പ ചുവന്നായിരുന്നു, അച്ഛന്റെ ഹൂത്തോമോ അടിപൊളിയായിരുന്നു, അച്ഛന്റെ ആ ചൊലുത്ത് അങ്ങ് സ്വർഗത്തിൽ ചെന്നു. ചൊലുത്തൊന്നും അല്ല കാര്യം. അച്ഛന്മാർക്ക് ദൈവം സംഗീതത്തിന്റെ അഭിരുചി വ്യത്യസ്തമായി കൊടുത്തേക്കാം, പ്രസംഗത്തിന്റെ ശൈലി വ്യത്യസ്തമായി കൊടുത്തേക്കാം, അവരുടെ താളന്തികൾ വ്യത്യസ്തമായി കൊടുത്തേക്കാം, പക്ഷെ അവര് മനുഷ്യരാ. ആ മനുഷ്യരിൽ നിന്ന് തന്നെയാണ് ദൈവം കൈവപ്പോടുകൂടി ആരാധനയ്ക്ക് വേണ്ടി ആരാധന കർമ്മങ്ങൾ നേതൃത്വം കൊടുക്കുന്ന പുരോഹിതനെ വേർതിരിക്കുന്നത്. പക്ഷെ ഇറങ്ങി വരുമ്പം പരസ്പരം പറയാൻ പറ്റണം. എന്തു പറയണം? രാജേഷ് അച്ഛനോടൊപ്പമുള്ള ഞങ്ങളുടെ ആരാധന അനുഗ്രഹമായിരുന്നു, ഒരു തിരുമേനിയോടൊപ്പമുള്ള ആരാധന ഞങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു, ഈ ശുശ്രൂഷ ഞങ്ങൾക്ക് ഒരു അനുഭൂതിയായിരുന്നു. ഈ തിരിച്ചറിവാണ് മോശ ഉപവാസം കഴിഞ്ഞപ്പോൾ നമ്മളെ പഠിപ്പിച്ചത്. പ്രിയമുള്ള വിശ്വാസ സമൂഹമേ, ഞാൻ എന്റെ പ്രസംഗം ഇവിടെ പൂർത്തീകരിക്കട്ടെ. ദൈവകൃപ ലഭിക്കാനുള്ളൊരു വലിയ വേദിയാണ് ഈ ഉപവാസ കാലഘട്ടം. പരസ്പരം നോക്കുമ്പോൾ ഏറെ കുറവുള്ളവനായി മനുഷ്യനെ കാണുമെങ്കിൽ ഈ കുറവിനെ ക്ഷമിച്ച് ദൈവം തമ്പുരാനോട് നീതിയും നന്മയും പരസ്പരം പങ്കുവെക്കുന്ന, അപരനോട് സ്നേഹവായ്പോടുകൂടി പെരുമാറുന്ന, ശിസ്തായുസ് നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്ന, പരിശുദ്ധാത്മ കൃപയ്ക്ക് വേണ്ടി ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന ഒരു നല്ല ഉപവാസകാലം എന്നെ കേട്ടതായ എല്ലാ വിശ്വാസ സമൂഹത്തിനും നന്മയായി അത് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ പ്രത്യേകിച്ച് അഭിനന്ദനായ അലക്സിയോസ് മാർ എൽസേബിയോസ് തിരുമേനിയുടെ അനുഗ്രഹിക്കപ്പെട്ട കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നതും പ്രിയപ്പെട്ട രാജേഷ് അച്ഛൻ നേതൃത്വം കൊടുക്കുന്നതുമായ ശുശ്രൂഷയിൽ വീണ്ടും ഒരു പ്രാവശ്യം കൂടി വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടതിൽ ഞാൻ ദൈവത്തെ വളരെ സന്തോഷത്തോടുകൂടി മഹത്വപ്പെടുത്തുന്നു. ഈ നോമ്പുകാലം ഭക്തിയോടെ അനുഷ്ഠിപ്പാൻ എല്ലാവർക്കും കർത്താവ് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മോശയെ പോലെ ഒരു ദൈവ മനുഷ്യന്റെ മുഖമായി നമ്മൾ മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാകട്ടെ.
പ്രസിദ്ധമായ നോമ്പിനെ ആസ്പദമാക്കി പ്രിയപ്പെട്ട ഈ സഹജൻ വളരെ ശ്രേഷ്ഠമായ ആഴമായ ഒരു ചിന്ത നമുക്ക് ഞാൻ ഓർക്കുകയായിരുന്നു. നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഈ പ്രസംഗം നടത്തിയായിരുന്നെങ്കിൽ കേൾക്കുന്ന കുറെ ആളുകളോട് നോമ്പ് നോക്കാനൊരു പ്രേരണയായിരുന്നു വിചാരിക്കുന്നു. എങ്കിൽ തന്നെയും തീർച്ചയായും നോമ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും അതിന്റെ ആവശ്യകതയെപ്പറ്റിയൊക്കെ വളരെ മനോഹരമായ രീതിയിൽ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല, സമയം കൂടുതലായതുകൊണ്ട്. വളരെ അനുഗ്രഹീതമായ ഒരു പ്രസംഗമായിരുന്നുള്ള സംശയമൊന്നുമില്ല. കൂടുതൽ ചിന്തിക്കുവാനും അതിന്റെ തീക്ഷ്ണതയും അതിന്റെ പ്രാധാന്യവും കൂടുതൽ മനസ്സിലാക്കി ഇടപെടുവാൻ തക്കവണ്ണം ദൈവം നമ്മൾ ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാമ്പാക്കുട നമസ്കാരത്തിലെ കർത്താവെ കറയില്ലാത്ത നാപ്രാവിന്റെ ബോബുസ നമ്മൾ അല്ലെ രണ്ട് സ്റ്റാൻസ് പാടിക്കൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക്
കർത്താവേ കറയില്ലാത്ത ഹൃദയമേനിക്കരുളിടാമേ പിഴയാധികാരം ചെയ്തതിനാ മുൻപേ കാളതു വശങ്ങളായി കർത്താവേ പ്രാർത്ഥനയാ സുസ്ഥിരം ശുദ്ധിയുമുള്ള നിന്നാ പാവിനെ എന്നുള്ളിൽ നന്നായൊന്ന് പുതുക്കണമേ.
പ്രാർത്ഥനകളുടെ പേരുകൾ ഈ സമയത്ത് പ്രത്യേകമായിട്ട് വായിക്കും. കഴിഞ്ഞ ആളുകളായിട്ട് ഓർക്കുന്ന ജോണ്, ഇഗ്നേഷ്യസ്, അതുപോലെ തന്നെ ഓമന തോമസ്, സുമ, സണ്ണി, നിരന്തരം വർക്കാറുള്ള ആലീസ്, എലിസബത്ത്, രാജി, മോളി, രൂപൻ, ഡാനിയൽ, അതുപോലെ തന്നെ മാണി, ജെറി, ഇവരെ ദൈവസന്നിധിയിൽ പ്രത്യേകമായിട്ട് ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഫിലിപ്പോസിന്റെ അമ്മ സുഖമില്ലാതിരിക്കുന്നു, പ്രിയപ്പെട്ട മാതാവിനെ ഓർക്കാം. അതോടൊപ്പം തന്നെ വേദനയോടുകൂടി അറിയിക്കേണ്ട ഒരു പേര്, നമ്മൾ കഴിഞ്ഞ ആഴ്ചകളായിട്ടൊക്കെ നിരന്തരം ഓർക്കുന്ന ഒരു പ്ലേസിനെ, വളരെ ഗുരുതരമായ രോഗത്തിലായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായിട്ട്. പക്ഷേങ്കിലും വൈദ്യശാസ്ത്രത്തിനൊന്നും ഞാനത് സാധിച്ചില്ല, എങ്കിലും ദൈവത്തിന്റെ ഹിതപ്രകാരമാണെന്ന് മനസ്സിലാക്കാം. ദൈവസന്നിധിയിലേക്ക് യാത്രയായി ആ കുടുംബത്തിന് ആശ്വാസം സ്വർഗത്തിന് ലഭിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ അപ്രിയപ്പെട്ട മകന് നിത്യരാജ്യം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്ന് പ്രത്യേകമായിട്ട് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ്. അവിടെ പ്രാർത്ഥനയിൽ പ്രത്യേകമായിട്ട് പ്രൈസിന്റെ ആത്മാവിന് വേണ്ടിയും അതുപോലെ തന്നെ കുടുംബത്തിന്റെ ആശ്വാസത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുന്നു. ഞങ്ങളെ സ്നേഹിക്കുന്ന കരുണയുള്ള ദൈവമേ, പരിശുദ്ധമായ നോബിൽ വീണ്ടും ഞങ്ങളെ ശിരസ്സല സമർപ്പിക്കുന്നു. ഇപ്പോഴും ഞങ്ങളെ സ്നേഹിക്കുന്നതിനാൽ, ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ അനുഗ്രഹം രോഗ സൗഖ്യത്തിലോ ആരോഗ്യത്തിലോ ഒന്നുമല്ല, ഞങ്ങളുടെ സ്നേഹം, ഞങ്ങൾ അനുഭവിക്കുന്ന വിശ്വരക്തങ്ങളും എത്ര നാളിൽ ലോകത്തിൽ ജീവിച്ചാലും അങ്ങയോടുള്ള ബന്ധത്തിൽ ജീവിപ്പാൻ തക്കോളം ഒരുക്കുന്ന ഒരുക്കമായി ലഭിക്കുന്ന നിമിഷങ്ങളാണ് തിരിച്ചറിയത്തക്കോളണം ഞങ്ങളുടെ കാതുകളെയും ഞങ്ങളുടെ ഹൃദയങ്ങളെ വിശദീകരിക്കണമേ. ഈ ലോകത്തിൽ ഞങ്ങൾ എത്ര നാൾ ജീവിച്ചാലും ഞങ്ങൾക്ക് ഞങ്ങളുടെ നാഥനുണ്ടെന്നുള്ള ബോധ്യത്തോട് വിശ്വാസത്തോട് ജീവിപ്പാൻ തക്കോളം സഹായിക്കണമേ. അങ്ങനൊരു വിശ്വാസമോ അങ്ങനെ ഒരു പ്രത്യാശ ഞങ്ങളിലുണ്ടെങ്കിൽ പോലീസിലേക്ക് ഓർപ്പിക്കുന്നത് പോലെ പട്ടിണിക്കോ നഗ്നതയ്ക്കോ ദാരിദ്ര്യത്തിനോ അതിനേക്കാൾ അപ്രായ ക്രൂരമായ മരണത്തിന് പോലും ഞങ്ങളെ അങ്ങയോടുള്ള ബന്ധത്തിൽ നിന്ന് വേർതിരിക്കാൻ സാധിക്കത്തില്ല എന്നുള്ള ആഴമായ ഒരു വിശ്വാസത്തിന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമൊന്നുമില്ല. അങ്ങനൊരു ആഴമായ ബന്ധത്തിൽ അവിടുന്ന് ഞങ്ങളെ നയിക്കണമേ. ഈ ലോകത്തിന്റെ ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിലും ഞങ്ങൾ കാല് പൊഴിഞ്ഞു വീണു പോകാതെ അങ്ങയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ആ ഒരു ബന്ധത്തിൽ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ കേട്ട വചനങ്ങൾ പരിശുദ്ധമായ നോമ്പിൽ വിശുദ്ധിയോടെ ജീവിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ പ്രേരിപ്പിക്കണമേ. അങ്ങ് ഞങ്ങളെ അളന്നു നോക്കുമ്പോൾ ഈ ലോകത്തിലെ ഒരു വസ്തുവിനോടും താരതമ്യം ചെയ്യാൻ തക്കവണ്ണം സാധിക്കാത്ത വിധത്തിൽ ഏറ്റവും മൂല്യമുള്ള തിളക്കമുള്ള മനുഷ്യരായിട്ട് രൂപാന്തരപ്പെടുവാൻ തക്കവണ്ണം ഈ നോമ്പും ഉപവാസവും പ്രാർത്ഥനയൊക്കെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക രോഗികളെ അങ്ങയുടെ ഉപവാസം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. തമരാന ഈ വ്യക്തികളോടൊക്കെ അംഗീകരണം തോന്നണമേ. അവരോടൊപ്പം തന്നെ ഞങ്ങളുടെ മനസ്സിൽ പേര് പറയാൻ പാടില്ലാത്ത അനേക ആളുകൾ ലോകത്തിൽ പ്രയാസത്തിൽ കടന്നു പോകുന്നു. എങ്കിലും അങ്ങയുടെ കരുണയും വാത്സല്യവും ഒക്കെ അവർക്ക് എപ്പോഴും ഉണ്ടാകുന്ന അങ്ങയുടെ കൃപയെ ഓർത്ത് സ്തുതിക്കുന്നു. എന്നും ഏത് രോഗത്തിന്റെ തീവ്രതയിലും കാതുകൾക്ക് സുഖകരമല്ലാത്ത കാര്യങ്ങളാണ് കേൾക്കുന്നതെങ്കിൽ പോലും എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നെ അതിൽ നിന്ന് അജീവിക്കുന്നു എന്നുള്ള ഒരു ആത്മബോധം അവരിൽ ഉണ്ടാകുവാനും ആ ഒരു വിശ്വാസത്തിന്റെ മുഖത്തിലേക്ക് ഓരോ നിമിഷം പ്രവേശിക്കുവാൻ തക്കവണ്ണം എന്റെ മക്കളെയൊക്കെ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെതായ ഭയം കടന്നു വരുമ്പോഴും സ്വർഗത്തിലിരുന്നുകൊണ്ട് എന്റെ മകനെ, എന്റെ മകളെ, ഞാൻ നിന്നെ കാണുന്നു എന്നുള്ള ഒരു സ്വരം കേൾക്കുവാനും ആ ഒരു വലിയ അനുഭൂതിയുള്ളൊരു കാഴ്ചകളെ കാണുവാൻ തക്കവണ്ണം നിന്റെ മക്കളുടെ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഔഷധങ്ങളും ഒക്കെ ഫലപ്രദമാകുവാൻ തക്കവണ്ണം എന്റെ ദൈവം അവിടെ നിന്ന് ഇടയാക്കി തീർക്കണമേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ വേറെപ്പെട്ടുപോയ മകനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവം ഓരോ മനുഷ്യർക്കും അവിടുന്ന് ഒരു കാലപരിധി നിയമിക്കുന്നു. ആ ഒരു കാലപരിധിക്ക് അനുസൃതമായി അങ്ങ് വിളിച്ചിരിക്കുന്ന മകനെ സ്വർഗീയ ഭവനത്തിൽ പ്രവേശിക്കാൻ തക്കോട് സംഗതിയാക്കണമേ. വളരെ പ്രതികൂല സാഹചര്യങ്ങൾ കൂടി കടന്നു പോകുന്ന കുടുംബത്തെ അവിടുന്ന് ആശ്വസിപ്പിക്കണമേ. യഹോവ മുറിക്കുന്നവനും മുറിവ് കിട്ടുന്നവനുമാവുന്നുവെന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ ജീവിതത്തിലുണ്ടാകുന്ന ആഴമായ മുറിവുകളെ മുറിവുകളുടെ വേദന അറിയാതെ വണ്ണം അവിടുന്ന് കെട്ടി അതിനേക്കാൾ അപ്പുറമായ ഒരു ആന്തരിക സുഖത്തിലേക്ക് സൗഖ്യത്തിലേക്ക് നയിപ്പാൻ തക്കവണ്ണം അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഓരോ കുഞ്ഞുങ്ങളെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അവർക്കുന്ന ബുദ്ധിയും കഴിവും ശക്തിയും കൊടുത്ത് വളർത്തണമേ. ലോകത്തിന്റെ അറിവിനേക്കാൾ അപ്പുറം ഉയരങ്ങളുടെ അറിവ് കണ്ടെത്തി വളരുവാൻ തക്കവണ്ണം സഹായിക്കണമേ. ചെറുപ്പക്കാർ യുവതി യുവാക്കളെയൊക്കെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. അവരെയൊക്കെ നേർവഴിക്ക് നയിക്കുവാൻ തക്കവണ്ണം സംഗതിയാക്കണമേ. കുടുംബജീവിതം നയിക്കുന്ന മാതാപിതാക്കളിൽ സമാധാന സ്വസ്ഥ സമാധാനം സന്തോഷം കൊടുക്കണമേ. വാർദ്ധക്യത്തിലിരിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ നാട്ടിലുമായിട്ട് കഴിയുന്ന എല്ലാ മാതാപിതാക്കളെയും അങ്ങയുടെ സാന്നിധ്യം സന്തോഷിപ്പിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്ക് അനുയോജ്യരായ പങ്കാളി ലഭിക്കാൻ തക്കവണ്ണം സഹായിക്കണമേ. വിവാഹം കഴിഞ്ഞ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളെല്ലാതെ പ്രയാസപ്പെടുന്ന ദമ്പതികൾക്ക് സന്തോഷിപ്പാൻ തക്കവണ്ണം നല്ല തലമുറ. ജോലി നഷ്ടപ്പെട്ടവരെയും ജോലിയില്ലാതെ പ്രയാസപ്പെടുന്നവർക്കും ഒക്കെ നല്ല ഉപജീവനത്തിനുള്ള വഴി തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ സെലക്ഷനൊക്കെ ഏറ്റവും ഭംഗിയായിട്ട് നടന്നു. നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ അവർക്കൊക്കെയും ഈ സഭയ്ക്ക് വേണ്ടി അതിനൊക്കെ സഭയ്ക്ക് ഉപരിയായി ക്രിസ്തുവിന് വേണ്ടി മരിക്കുവാനും ക്രിസ്തുവിനെ സാക്ഷ്യപ്പെടുത്തുവാനുമുള്ള നല്ല ബോധം അവർക്കൊക്കെ അവിടുന്ന് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മ അവർക്ക് പ്രാർത്ഥിക്കുന്നു. അവർക്ക് വാഴ്ത്തണമേ. അനേകർക്ക് ആശ്വാസവും സന്തോഷവും അതിനേക്കാൾ ഉപരി ദൈവിക സാന്നിധ്യ ബോധം ശക്തമായി വളർത്തിയെടുക്കുന്ന ഒരു കൂട്ടായ്മയായിട്ട് നിന്നെ രൂപാന്തരപ്പെടുത്തണമേ. എവിടെയെങ്കിലും കുറവുകളുണ്ടെന്നെങ്കിൽ കളയണമേ. ഞങ്ങളെ നന്മയോട് നടക്കണമേ. പിന്നെ ഈ ലോകത്ത് ഞങ്ങൾ ജീവിക്കുമ്പോൾ തമ്പുരാൻ കൂടെയുണ്ടെന്നുള്ള ധൈര്യത്തിലും വിശ്വാസത്തിലും ജീവിക്കാൻ തക്കോളം ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളൊക്കെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കണ്ണുകൊണ്ട് ചിന്ത കൊണ്ട് നോക്കം കൊണ്ട് ഇത്ര പ്രാവശ്യം വിശുദ്ധ കുർബാനയിൽ ഞങ്ങളെ ഭക്തിയില്ലാതെ സംബന്ധിക്കുകയും ഇത്ര പ്രാവശ്യം അവിടെ വിശുദ്ധ കുർബാന നടക്കുമ്പോൾ ഞങ്ങൾ അത് നിഷേധിച്ചുകൊണ്ട് ഭവനങ്ങളിൽ സ്നേഹിതരെയൊക്കെ പരിപോഷിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ജീവിച്ചു. അതൊക്കെ ജീവിതത്തിൽ ഏറ്റവും മഹാപാതകമായിട്ട് തിരിച്ചറിയുവാനും അങ്ങനെയുള്ള കുറവുകളൊന്നും ഉണ്ടാകാതെ അങ്ങ് തന്ന ആരോഗ്യവും അങ്ങ് തന്ന ആ കൃപകളും ഒക്കെ അങ്ങയുടെ ആ മഹത്വത്തിന് വേണ്ടി ദൈവിക ആരാധനയാണ് ഏറ്റവും വലുതെന്നുള്ള ബോധ്യത്തോടുകൂടി ഞങ്ങൾ കേട്ട വചനം ശ്രദ്ധിച്ചതുപോലെ ആയിത്തീരുവാൻ തക്കവണ്ണം ഞങ്ങളെയൊക്കെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളെല്ലാം അവിടുന്ന് വിശദീകരിക്കണമേ. ഞങ്ങളുടെ സകല വാങ്ങിപ്പോർക്ക് സ്വർഗ്ഗോർജ്ജം ആശ്വാസം നൽകണമേ. പ്രത്യേകിച്ച് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് അല്പമേ അധികമായി സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടൊന്ന് വാഴ്ത്തണമേ. ഞങ്ങൾ നിന്നെ നിന്റെ പിതാവിനെ പരിശുദ്ധാത്മാവിനെ എന്ന് വന്നാളും സ്തുതിച്ചു വാഴ്ത്തുവാനായിട്ട് തന്നെ.
പരിശുദ്ധാത്മാവാം പ്രിയേക ദൈവത്തിന്റെ കൃപയും കരുണയും. ഈ വചന ശുശ്രൂഷയിലും പ്രാർത്ഥനാ കൂട്ടായ്മയിലും സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരുടെ മേൽ, രോഗികളായിരിക്കുന്നവരുടെ മേൽ, ഞങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കപ്പെട്ടവരുടെ മേൽ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
ഈ ശുശ്രൂഷ സംബന്ധിച്ച് എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് തിരുമേനിയുടെ അസാന്നിധ്യത്തിലാണെങ്കിലും തിരുമേനിയെ നമ്മൾ ഓർക്കുകയും തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ വളരെ അനുഗ്രഹീതമായി ചിന്ത പകർന്നു തന്ന പ്രിയപ്പെട്ട ഐസക് അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. തുടർന്നും അച്ഛന്റെ സാന്നിധ്യവും ഇതുപോലെ ശ്രേഷ്ഠമായ വാക്കുകളും ഈ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും ചെയ്യുന്നു. അരമനയിൽ വന്നിരിക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെ ഇതിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും പ്രാർത്ഥനാപൂർവ്വം ദൈവകരങ്ങളെ സമർപ്പിക്കുന്നു. ഈ പരിശുദ്ധമായ നോമ്പിൽ വിജയകരമായി നോക്കത്തക്കവണ്ണമുള്ള എല്ലാ കൃപകളും എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ രോഗികൾക്ക് വേണ്ടി നമ്മൾ ഓർത്തു, അവരെയൊക്കെ വീണ്ടും നിങ്ങളുടെ ഓർമ്മയിൽ വെക്കുക. അതോടൊപ്പം തന്നെ ഇത് ഇതിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ജോലിയുള്ള പ്രിയപ്പെട്ട മനോജ്, സെക്രട്ടറി ആയിരിക്കുന്ന രാജൻ, ബൈബിൾ വായിച്ച ജോളി എല്ലാവരെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അല്പമായി അധികമായി ഇതുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരെയും വീണ്ടും ഓർക്കുന്നു. ദൈവം നബുരാനേവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.